അന്ന് ദബോറായും അബിനോവാമിന്റെ മകനായ ബാരൂക്കും പാട്ട് പാടിയത് എന്തെന്നാൽ, നായകന്മാർ ഇസ്രായേലിനെ നയിച്ചതിനും ജനം സ്വമേധയാ സേവിച്ചതിനും യഹോവയെ വാഴ്ത്തുവേൻ, രാജാക്കന്മാരെ കേൾപ്പേൻ, പ്രഭുക്കന്മാരെ ചെവി തരുവേൻ. ഞാൻ പാടും യഹോവയ്ക്ക് ഞാൻ പാടും, ഇസ്രായേലിന്റെ യഹോവയ്ക്ക് കീർത്തനം ചെയ്യും. യഹോവേ, നീ ഇസ്രായേലിൽ നിന്ന് പുറപ്പെടുകയിൽ ഏതോമ്യ ദേശത്തു കൂടി നീ നടകൊള്ളുകയിൽ ഭൂമി കുലുങ്ങി, ആകാശം പൊഴിഞ്ഞു, മേഘങ്ങൾ വെള്ളം ചൊരിഞ്ഞു, യഹോവ സന്നിധിയിൽ മലകൾ കുലുങ്ങി. ഇസ്രായേൽ ദൈവമായി യഹോവയ്ക്ക് മുമ്പിൽ ആ സീനായി തന്നെ അനാത്തിൻ പുത്രൻ നാം ശങ്കരിൻ നാളിലും യായേരിൻ കാലത്തും പാതകൾ ശൂന്യമായി, വഴിപോക്കർ വളഞ്ഞ വഴികളിൽ നടന്നു. ദബോറായ ഞാൻ എഴുന്നേൽക്കും വരെ, ഇസ്രായേൽ മാതാവായ എഴുന്നേൽക്കും വരെ, നായകന്മാർ ഇസ്രായേലിൽ അശേഷം അറ്റുപോയിരുന്നു. അവർ നൂതന ദേവന്മാരെ വരിച്ചു, ഗോപുരദ്വാരത്തിങ്കൾ യുദ്ധം ഭവിച്ചു. ഇസ്രായേലിന്റെ 40,000 മധ്യേ പരിചയും കുന്തവും കണ്ടതേയില്ല. എന്റെ ഹൃദയം ഇസ്രായേൽ നായകന്മാരോട് പറ്റുന്നു. ജനത്തിലെ സ്വമേധാ സേവകരെ യഹോവയെ വാഴ്ത്തുവേൻ. വെള്ളക്കഴുതപ്പുറത്തെ കയറുന്നവരെ, പരവതാനികളിൽ ഇരിക്കുന്നവരെ, കാൽനടയായി പോകുന്നവരെ വന്നിപ്പേൻ. വില്ലാളികളുടെ ഞാനൊലിയോടകലെ പാർട്ടികൾക്കിടയിൽ അവിടെ അവർ യഹോവയുടെ നീതികളെ, ഇസ്രായേലിലെ ഭരണനീതികളെ കഥിക്കും. യഹോവയുടെ ജനം അന്നേ ഗോപുരവാദ്വാരത്തിങ്കൽ ചെന്ന് ഉണരുക, ഉണരുക ദബോറായെ, ഉണരുക, ഉണരുക, പാട്ടുപാടുക, എഴുന്നേൽക്ക ബാരാക്കെ, അബിനോവാമജ, നിന്റെ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോക. അന്ന് ശ്രേഷ്ഠന്മാരുടെ ശിഷ്ടവും പടജനും ഇറങ്ങി വന്നു. വീരന്മാരുടെ മധ്യേ യഹോവയും എനിക്കായി ഇറങ്ങി വന്നു. എഫ്രീമിൽ നിന്ന് അമാലേക്കിൽ മേലുള്ളവരും ബെന്യാമിനെ നിന്റെ പിന്നാലെ നിന്റെ ജനസമൂഹത്തിൽ, മാഖീരിൽ നിന്ന് അധിപന്മാരും സെബൂലിൽ നിന്ന് നായക ദണ്ഡധാരികളും വന്നു. ഇസാഖാർ പ്രഭുക്കന്മാർ ദബോറയോടുകൂടെ, ഇസാഖാർ എന്ന പോലെ ബാരാക്കും താഴ്വരയിൽ അവനോടുകൂടെ ചാടി പുറപ്പെട്ടു. രൂബേന്റെ നീർച്ചാലുകൾക്കരികെ ഖനമേറിയ മനോനിർണയങ്ങൾ ഉണ്ടായി. ആട്ടിൻകൂട്ടങ്ങൾക്കരികെ കുഴലൂത്ത് കേൾപ്പാൻ നീ തൊഴുത്തുകൾക്കിടയിൽ പാർക്കുന്നുണ്ട്. രൂബേന്റെ നീർച്ചാലുകൾക്കരികെ ഖനമേറിയ മനോനിർണയങ്ങൾ ഉണ്ടായി. കിളിയാതെ യോർദാനക്കര പാർത്തു. ദാൻ കപ്പലുകൾക്കരികെ താമസിക്കുന്നുണ്ട്. ആശയ സമുദ്രതീരത്തെ അനങ്ങാതിരുന്നു. തുറമുഖങ്ങൾ കവത്തെ പാർത്തുകൊണ്ടിരുന്നു. സെബുലോൻ പ്രാണനെ ത്യജിച്ച ജനം നഫ്താലി പോർക്കളമേടുകളിൽ തന്നെ. രാജാക്കന്മാർ വന്നു പോരുതെ. താനാക്കിൽ വെച്ച് മെഗിദ്ദോ വെള്ളത്തിനരികെ കനാന്യ ഭൂവന്മാർ അന്ന് പെരുകി. വെള്ളിയങ്ങൾ ഇവർക്കുള്ള കൊള്ളയായില്ല. ആകാശത്ത് നിന്ന് നക്ഷത്രങ്ങൾ പൊരുതി. അവ സീസരയുമായി സംഗതികളാൽ സ്വഗതികളിൽ പൊരുതി. കീശോൻതോടെ പുരാതന നദിയാം കീശോൻതോടെ തള്ളിയങ്ങ് അവരെ ഒഴുക്കിക്കൊണ്ടുപോയി. തെന്മനമേ നീ ബലത്തോടെ നടകൊള്ളുക. അന്ന് വൽഗീതത്താൽ ശൂരവൽഗീതത്താൽ കുതിരക്കുളമ്പുകൾ ഘട്ടനം ചെയ്തു. മേരോസ്ഥ നഗരത്തെ ശപിച്ചുകൊള്ളുവീൻ, അതിൽ നിവാസികളെ ഉഗ്രമായി ശപിപ്പീൻ എന്ന് യഹോവ ദൂതൻ അരുളി ചെയ്തു. അവർ യഹോവയ്ക്ക് തുണയായി വന്നില്ലല്ലോ. ശൂരന്മാർക്കെതിരെ യഹോവയ്ക്ക് തുണയായി തന്നെ കെനിനാം ഹേബേരിൽ ഭാര്യയാം യായേലോ നാരി ജനത്തിൽ അനുഗ്രഹം ലഭിച്ചവൾ, കൂടാരവാസിനി ജനത്തിൽ അനുഗ്രഹം ലഭിച്ചവൾ. തണ്ണീർ അവൻ ചോദിച്ചു, പാത അവൾ കൊടുത്തു. രാജകീയ പാത്രത്തിൽ അവൾ ക്ഷീരം കൊടുത്തു. കുറ്റിയെടുപ്പാൻ അവൾ കൈനീട്ടി, തന്റെ വലത്തെ പണിക്കാരുടെ ചുറ്റിയേക്ക് നീട്ടി. ഈശ്വരയെ തല്ലി അവന്റെ തല തകർത്ത് അവന്റെ ചെന്നി കുത്തി തുളച്ചു. അവളുടെ കാൽക്കൽ അവൻ കുനിഞ്ഞു വീണു. കുനിഞ്ഞു വീണ് കിടന്നു. കുനിഞ്ഞേടത്ത് തന്നെ അവൻ ചത്തു കിടന്നു. ടീച്ചറുടെ അമ്മ കിളിവാതിലൂടെ കുനിഞ്ഞു നിന്ന് നോക്കിക്കൊണ്ടിരുന്നു. ജാലകത്തൂടെ വിളിച്ചു പറഞ്ഞത്, അവന്റെ തേർ വരുവാൻ വൈകുന്നത് എന്റെ രഥചക്രങ്ങൾക്ക് താമസം എന്റെ. ജ്ഞാനിമേറിയ നായികമാർ അതിനുത്തരം പറഞ്ഞു. താനും തന്നോട് പറവടി ആവർത്തിച്ചു. കിട്ടിയ കൊള്ള അവർ പങ്കിടുകയില്ല അല്ലയോ. ഓരോ പുരുഷന് ഒന്നും രണ്ടും പെണ്ണുങ്ങൾ. ഈശ്വരയ്ക്ക് കൊള്ള വിചിത്ര വസ്ത്രം, വിചിത്ര തയ്യലായ കൊള്ളയും കൂടെ കൊള്ളക്കാരുടെ കഴുത്തിൽ വിചിത്ര ശീല. ഈ രണ്ട് കാണും. യഹോവേ, നിന്റെ ശത്രുക്കളൊക്കെയും ഇവണ്ണം നശിക്കട്ടെ. അവനെ സ്നേഹിക്കുന്നവരോ സൂര്യൻ പ്രതാപത്തോടെ ഉദിക്കുന്നത് പോലെ തന്നെ. പിന്നെ ദേശത്തിന് 40 സംവത്സരം സ്വസ്ഥതയുണ്ടായി. ഇസ്രായേൽ മക്കൾ പിന്നെ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. യഹോവരെ 7 സംവത്സരം മിദ്യാന്റെ കയ്യിൽ ഏൽപ്പിച്ചു. മിദ്യാൻ ഇസ്രായേലിന്മേൽ ആധിക്യം പ്രാപിച്ചു. ഇസ്രായേൽ മക്കൾ മിദ്യാനിയുടെ നിമിത്തം പർവ്വതങ്ങളിലെ ഗഹ്വരങ്ങളിലും ഗുഹകളിലും ദുർഗങ്ങളും ശരണമാക്കി. ഇസ്രായേൽ വിതച്ചിരിക്കുമ്പോൾ മിദ്യാന്യരും അമാലോക്യരും കിഴക്ക് ദേശക്കാരും അവരുടെ നേരെ വരും. അവർ അവർക്ക് വിരോധമായി പാളയമിറങ്ങി ഗസ്സാവരെ നാട്ടിലെ വിള നശിപ്പിക്കും. ഇസ്രായേലിന് ഒരു ആഹാരമോ ആടോ മാടോ കഴുതയോ ഒന്നും ശേഷിപ്പിച്ചില്ല. അവർ തങ്ങളുടെ കന്നുകാലികളും കൂടാരങ്ങളുമായി പുറപ്പെട്ട വെട്ടിക്കിളി പോലെ കൂട്ടമായി വരും. അവരവരുടെ ഒട്ടകങ്ങളും അസംഖ്യമായിരുന്നു. അവർ ദേശത്ത് കടന്ന് നാശം ചെയ്യും. ഇങ്ങനെ മിദ്യാനിരാൾ ഇസ്രായേൽ ഏറ്റവും ക്ഷയിച്ചു. ഇസ്രായേൽ മക്കൾ യഹോവയോട് നിലവിളിച്ചു. ഇസ്രായേൽ മക്കൾ മിദ്യാനിയുടെ നിമിത്തം യഹോവയോട് നിലവിളിച്ചപ്പോൾ യഹോവ ഒരു പ്രവാചനെ ഇസ്രായേൽ മക്കളുടെ അടുക്കൽ അയച്ചു. അവൻ അവരോട് പറഞ്ഞത്, ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിങ്ങളെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ച അടിമ വീട്ടിൽ നിന്ന് നിങ്ങളെ കൊണ്ടുവന്നു. മിസ്രയീമ്യരുടെ കയ്യിൽ നിന്ന് നിങ്ങളെ പീഡിപ്പിച്ച എല്ലാവരുടെയും കയ്യിൽ നിന്ന് ഞാൻ നിങ്ങളെ വിടുവിച്ച് അവരെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞു. അവരുടെ ദേശം നിങ്ങൾക്ക് തന്നു. യഹോവയെ, ഞാൻ നിങ്ങളുടെ ദൈവമാകുന്നു എന്നും നിങ്ങൾ പാർക്കുന്ന ദേശത്തുള്ള അമോര്യരുടെ ദേവന്മാരെ ഭജിക്കരുത് എന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചു. നിങ്ങളോ എന്റെ വാക്ക് കേട്ടില്ല. അനന്തരം യഹോവയുടെ ഒരു ദൂതൻ വന്ന് ഒഫ്രയിൽ അബിയേസ്യനായ യോവാസിന്റെ കരുവേലകത്തിൻ കീഴെ ഇരുന്നു. അവന്റെ മകനായ ഗിദെയാൻ ഗോതമ്പ് മിദ്യാന്റെ കയ്യിൽ പെടാതിരിക്കേണ്ടതിന് മുന്തിരിച്ചക്കിനരിയെ വെച്ച് മെതിക്കുകയായിരുന്നു. യഹോവയുടെ ദൂതൻ അവന് പ്രത്യക്ഷനായി, അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോടുകൂടെ ഉണ്ട് എന്ന് അവനോട് പറഞ്ഞു. ഗിദെയോൻ അവനോട്, അയ്യോ യജമാനെ, യഹോവ നമ്മോടുകൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ ഭവിക്കുന്നത് എന്ത്? യഹോവ നമ്മെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്നു എന്ന് നമ്മുടെ പിതാക്കന്മാർ നമ്മോട് അറിയിച്ചിട്ടുള്ള അവന്റെ അത്ഭുതങ്ങളൊക്കെയും എവിടെ? ഇപ്പോൾ യഹോവ നമ്മെ ഉപേക്ഷിച്ചു, മിദ്യാനിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ യഹോവ അവനെ നോക്കി, നിന്റെ ഈ ബലത്തോടെ പോക, നീ ഇസ്രായേലിനെ മിദ്യാനിയുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും, ഞാനല്ല എന്ന് പറഞ്ഞു. അവനവനോട്, അയ്യോ കർത്താവേ, ഞാൻ ഇസ്രായേലിനെ എങ്ങനെ രക്ഷിക്കും? മനശ്ശെയിൽ എന്റെ കുലം എളിയതും എന്റെ കുടുംബത്തിൽ വെച്ച് ഞാൻ ചെറിയവനുമല്ലോ എന്ന് പറഞ്ഞു. യഹോവ അവനോട്, ഞാൻ നിന്നോടുകൂടെ ഇരിക്കും, നീ മിദ്യാനിനെ ഒരു ഒറ്റ മനുഷ്യനെ പോലെ തോൽപ്പിക്കുമെന്ന് കൽപ്പിച്ചു. അതിനെ അവൻ, നിനക്കെന്നോട് കൃപയുണ്ടെങ്കിൽ എന്നോട് സംസാരിക്കുന്ന നീ തന്നെ എന്നതിന് ഒരു അടയാളം കാണിച്ചു തരണമേ, ഞാൻ പോയി എന്റെ വഴിപാട് കൊണ്ടുവന്ന് നിന്റെ മുമ്പാകെ വയ്ക്കുവോളം ഇവിടെ നിന്ന് പോകരുതേ എന്ന് അവനോട് പറഞ്ഞു. നീ മടങ്ങി വരുവോളം ഞാൻ താമസിക്കാമെന്ന് അവൻ അരുളി ചെയ്തു. അങ്ങനെ ഗിദെയോൻ ചെന്ന് ഒരു കോലാട്ടിൻകുട്ടിയെയും ഒരു പറ മാവ് കൊണ്ട് പുളിപ്പില്ലാത്ത വടകളെയും ഒരുക്കി മാംസം ഒരു കുട്ടയിൽ വെച്ച് ചാറ് ഒരു കിണ്ണത്തിൽ പകർന്ന് കരുവേലകത്തിൻ കീഴെ കൊണ്ടുവന്ന് അവന്റെ മുമ്പിൽ വെച്ചു. അപ്പോൾ ദൈവത്തിന്റെ ദൂതൻ അവനോട്, മാംസവും പുളിപ്പില്ലാത്ത വടകളും എടുത്ത് ഈ പാറമേൽ വെച്ച് ചാറ് അതിന്മേൽ ഒഴിക്കുക എന്ന് കൽപ്പിച്ചു. അവൻ അങ്ങനെ ചെയ്തു. യഹോവയുടെ ദൂതൻ കയ്യിലുള്ള വടിയുടെ അറ്റം കൊണ്ട് മാംസവും പുളിപ്പില്ലാത്ത വടയും തൊട്ടു. ഉടനെ പാറയിൽ നിന്ന് തീ പുറപ്പെട്ട് മാംസവും പുളിപ്പില്ലാത്ത വടയും ദഹിപ്പിച്ചു. യഹോവയുടെ ദൂതൻ അവന്റെ കണ്ണിനെ മറഞ്ഞു. അവൻ യഹോവയുടെ ദൂതൻ എന്ന് ഗിദെയോൻ കണ്ടപ്പോൾ, അയ്യോ ദൈവമായ യഹോവേ, ഞാൻ യഹോവയുടെ ദൂതനെ അഭിമുഖമായി കണ്ടുപോയല്ലോ എന്ന് പറഞ്ഞു. യഹോവ അവനോട്, നിനക്ക് സമാധാനം, ഭയപ്പെടേണ്ട, നീ മരിക്കയില്ല എന്ന് അരുളി ചെയ്തു. ഗിദെയോൻ അവിടെ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിത് അതിന് യഹോവ ശലോം എന്ന പേരിട്ടു. അത് ഇന്ന് വരെയും അബിയേസ്രക്കുള്ള ഓഫ്രയിൽ ഉണ്ട്. അന്ന് രാത്രി യഹോവ അവനോട് കൽപ്പിച്ചത്, നിന്റെ അപ്പന്റെ ഇളയ കാളയായ 7 വയസ്സുള്ള രണ്ടാമത്തെ കാളയെ കൊണ്ടുവന്ന് നിന്റെ അപ്പനുള്ള ബാലിൻ ബലിപീഠം ഇടിച്ച് അതിനരികെയുള്ള അശേര പ്രതിഷ്ഠയെ വെട്ടിക്കളക. ഈ ദുർഗത്തിന്റെ മുകളിൽ നിന്റെ ദൈവമായ യഹോവയ്ക്ക് നിയമപ്രകാരം ഒരു യാഗപീഠം പണിത് ആ രണ്ടാമത്തെ കാളയെടുത്ത് നീ വെട്ടിക്കളയുന്ന അശേര പ്രതിഷ്ഠയുടെ വിറവ് കൊണ്ട് ഹോമയാഗം കഴിക്കാം. ഗിദെയോൻ തന്റെ വേലക്കാരിൽ 10 പേരെ കൂട്ടി യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ ചെയ്തു. എന്നാൽ അവൻ തന്റെ കുടുംബക്കാരെയും പട്ടണക്കാരെയും പേടിച്ചിട്ട് പകൽ സമയത്ത് അത് ചെയ്യാതെ രാത്രിയിൽ ചെയ്തു. പട്ടണക്കാർ രാവിലെ എഴുന്നേറ്റപ്പോ ബാലിന്റെ ബലിപീഠം ഇടിഞ്ഞു കിടക്കുന്നത് കണ്ടു. അതിനരികെയുള്ള അശേര പ്രതിഷ്ഠയും വെട്ടിക്കളഞ്ഞിരിക്കുന്നതും പണിതിരിക്കുന്ന യാഗപീഠത്തിലുള്ള രണ്ടാമത്തെ കാളെ യാഗം കഴിച്ചിരിക്കുന്നതും കണ്ടു. ഇത് ചെയ്തത് ആരെന്ന് അവർ തമ്മിൽ ചോദിച്ചു. അന്വേഷണം കഴിച്ചപ്പോൾ യോവാശിന്റെ മകനായ ഗിദെയോൻ ആവുന്ന ചെയ്തത് എന്ന് കേട്ടു. പട്ടണക്കാർ യോവാശിനോട്, നിന്റെ മകനെ പുറത്തു കൊണ്ടുപോരുക, അവൻ മരിക്കണം, അവൻ ബാലിന്റെ ബലിപീഠം ഇടിച്ച് അതിനരികത്തുണ്ടായിരുന്ന അശീലപ്രതിഷ്ഠയെയും വെട്ടിക്കളഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. യോവാസ് തന്റെ ചുറ്റും നിൽക്കുന്ന എല്ലാവരോടും പറഞ്ഞത്, ബാലിനു വേണ്ടി നിങ്ങളെ വിവേഹിക്കുന്നത്, നിങ്ങളെ അവനെ രക്ഷിക്കുന്നത്, അവന് വേണ്ടി വിവേഹിക്കുന്നവൻ ഇന്ന് രാവിലെ തന്നെ മരിക്കണം. അവനൊരു ദൈവമെങ്കിൽ തന്റെ ബലിപീഠം ഒരുത്തൻ ഇടിച്ചു കളഞ്ഞതുകൊണ്ട് താൻ തന്നെ തന്റെ കാര്യം വ്യവഹരിക്കട്ടെ. ഇവൻ അവന്റെ ബലിപീഠം ഇടിച്ചു കളഞ്ഞതിനാൽ ബാൽ ഇവന്റെ നേരെ വ്യവഹരിക്കട്ടെ എന്ന് പറഞ്ഞ് അവനെന്ന് യെരുബ്ബാൽ എന്ന പേരിട്ടു. ബാധിക്കുമോ നിയമം? ഒന്ന് തെസലോനിക്കർ 1-ാം അധ്യായം. പൗലോസും സില്ലനോസും തിമോത്തിയോസും പിതാവായ ദൈവത്തിലും കർത്താവായ യേശുക്രിസ്തുവിലുള്ള തെസലോനിക്കർ സഭയ്ക്ക് എഴുതുന്നത്, നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഞങ്ങളുടെ പ്രാർത്ഥനയെ നിങ്ങളെ സ്മരിച്ചുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിന്റെ വേലയും സ്നേഹപ്രയത്നവും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രത്യാശയുടെ സ്ഥിരതയും ഇടവിടാതെ നമ്മുടെ ദൈവവും പിതാവുമായവന്റെ സന്നിധിയിൽ ഓർത്ത് ഞങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി എപ്പോഴും ദൈവത്തിനെ സ്തോത്രം ചെയ്യുന്നു. ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട സഹോദരന്മാരെ, നിങ്ങളുടെ തിരഞ്ഞെടുപ്പിനെ അറിയുന്നുവല്ലോ. നിങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും കൂടെ ആയിരുന്നു നിങ്ങളുടെ അടുക്കൽ വന്നത്. നിങ്ങളുടെ നിമിത്തം ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ എങ്ങനെ പെരുമാറിയിരുന്നു എന്ന് അറിയുന്നുവല്ലോ. ബഹുവേഷണം സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ടു ഞങ്ങൾക്കും കർത്താവിനും അനുകാരികളായി തീർന്നു. അങ്ങനെ നിങ്ങൾ മക്കദോനിയയിലും മഖായയിലും വിശ്വസിക്കുന്നവർക്ക് എല്ലാവർക്കും മാതൃകയായി തീർന്നു. നിങ്ങളുടെ അടുക്കൽ നിന്ന് കർത്താവിന്റെ വചനം മുഴങ്ങിച്ചെന്നത് മക്കദോനിയയിലും മഖായയിലും മാത്രമല്ല എല്ലായിടവും നിങ്ങൾക്ക് ദൈവത്തിലുള്ള വിശ്വാസം പ്രസിദ്ധമായിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഒന്നും പറവാൻ ആവശ്യമില്ല. ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചു എന്നും ജീവനുള്ള സത്യ ദൈവത്തെ സേവിപ്പാനും അവൻ മരിച്ചവരുടെ നിന്ന് ഉയർപ്പിച്ച തന്റെ പുത്രനും വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നതിനുമായ യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നത് കാത്തിരിപ്പാനും ഞങ്ങൾ വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തിങ്കിലേക്ക് എങ്ങനെ തിരിഞ്ഞു വന്നുവെന്നും അവർ തന്നെ പറയുന്നു. സങ്കീർത്തനം. സങ്കീർത്തനം 106 സങ്കീർത്തനം. യഹോവയെ സ്തുതിപ്പീൻ, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. യഹോവയുടെ വീര്യപ്രവർത്തികളെ ആർ വർണ്ണിക്കും? അവന്റെ സ്തുതിയൊക്കെയും ആർ വിവരിക്കും? ന്യായത്തെ പ്രമാണിക്കുന്നവരും എല്ലായ്പ്പോഴും നീതി പ്രവർത്തിക്കുന്നവരും ഭാഗ്യവാന്മാർ. യഹോവയെ നീ തെരഞ്ഞെടുത്തവരുടെ നന്മ ഞാൻ കാണേണ്ടതിനും നിന്റെ ജനത്തിന്റെ സന്തോഷത്തിൽ സന്തോഷിക്കേണ്ടതിനും നിന്റെ അവകാശത്തോടുകൂടെ പുകഴേണ്ടതിനും നിന്റെ ജനത്തോടുള്ള കടാക്ഷപ്രകാരം എന്നെ ഓർത്ത് നിന്റെ രക്ഷ കൊണ്ട് എന്നെ സന്ദർശിക്കണമേ. ഞങ്ങൾ ഞങ്ങളുടെ പിതാക്കന്മാരെ പോലെ പാപം ചെയ്തു, ഞങ്ങൾ അവർത്തിയും ദുഷ്ടതയും പ്രവർത്തിച്ചു. ഞങ്ങളുടെ പിതാക്കന്മാർ മിസ്രയീമിൽ വെച്ച് നിന്റെ അത്ഭുതങ്ങളെ ആഗ്രഹിക്കാതെ നിന്റെ മഹാദേവ ഓർക്കാതെ കടൽക്കരയിൽ ചെങ്കടലിൽ വെച്ച് തന്നെ മത്സരിച്ചു. എന്നിട്ട് അവൻ തന്റെ മഹാശക്തി വെളിപ്പെടുത്തേണ്ടതിനെ തന്റെ നാമനിമിത്തം അവരെ രക്ഷിച്ചു. അവൻ ചെങ്കടലിനെ ശാസിച്ച് അത് ഉണങ്ങിപ്പോയി. അവൻ അവരെ മരുഭൂമിയിൽ കൂടി എന്ന പോലെ ആഴിയിൽ കൂടി നടത്തി. അവൻ പകയന്റെ കയ്യിൽ നിന്ന് അവരെ രക്ഷിച്ചു, ശത്രുവിന്റെ കയ്യിൽ നിന്ന് അവരെ വീണ്ടെടുത്തു. വെള്ള അവരുടെ വൈരികളെ മൂടിക്കളഞ്ഞു, അവരിൽ ഒരുത്തനും ശേഷിച്ചില്ല. അവർ അവന്റെ വചനങ്ങളെ വിശ്വസിച്ചു, അവനെ സ്തുതി പാടുകയും ചെയ്തു. എങ്കിലും അവർ വേഗത്തിൽ അവന്റെ പ്രവൃത്തികളെ മറന്നു, അവന്റെ ആലോചനയ്ക്ക് കാത്തിരുന്നതുമില്ല. മരുഭൂമി വെച്ച് അവർ ഏറ്റവും മോഹിച്ചു. നിർജ്ജന പ്രദേശത്ത് അവർ ദൈവത്തെ പരീക്ഷിച്ചു. അവർ അപേക്ഷിച്ചത് അവൻ അവർക്ക് കൊടുത്തു, എങ്കിലും അവരുടെ പ്രാണനെ ക്ഷയമയച്ചു. പാളയത്തിൽ വെച്ച് അവർ മോശയോടും യഹോവയുടെ വിശുദ്ധനായ അഹരോനോടും അസൂയപ്പെട്ടു. ഭൂമി പിളർന്നു, ദാദാനെ വിഴുങ്ങി, അബിരാമിന്റെ കൂട്ടത്തെ മൂടിക്കളഞ്ഞു. അവരുടെ കൂട്ടത്തിൽ തീ കത്തി അഗ്നിജ്വാല ദുഷ്ടന്മാരെ ദഹിപ്പിച്ചു കളഞ്ഞു. അവർ ഹോരേബിൽ വെച്ച് ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി വാർത്തുണ്ടാക്കിയ വിഗ്രഹത്തെ നമസ്കരിച്ചു. ഇങ്ങനെ അവർ തങ്ങളുടെ മഹത്വമായവനെ പുല്ലു തിന്നുന്ന കാളയോട് സദൃശനാക്കി തീർത്തു. മിസ്രയീമിൽ വലിയ കാര്യങ്ങളും ഹാമിന്റെ ദേശത്തെ അത്ഭുത പ്രവൃത്തികളും ചെങ്കടൽ ഭയങ്കര കാര്യങ്ങളും ചെയ്തവനായി. തങ്ങളുടെ രക്ഷിതാവായ ദൈവത്തെ അവർ മറന്നു കളഞ്ഞു. ആകയാലെ അവരെ നശിപ്പിക്കുമെന്ന് അവൻ അരുളി ചെയ്തു. അവന്റെ വ്രതനായ മോശെ കോപത്തെ ശമിപ്പിപ്പാൻ അവന്റെ സന്നിധിയിൽ പിളർപ്പിൽ നിന്നില്ലെങ്കിൽ അവൻ അവരെ നശിപ്പിച്ചു കളയുമായിരുന്നു. അവർ മനോഹരദേശത്തെ നിരസിച്ചു, അവന്റെ വചനത്തെ വിശ്വസിച്ചിരുന്നില്ല. അവർ തങ്ങളുടെ കൂടാരങ്ങൾ വെച്ച് പിറുപിറുത്തു, യഹോവയുടെ വചനം കേൾക്കാതെയിരുന്നു. അതുകൊണ്ട് അവൻ മരുഭൂമിയിൽ അവരെ വീഴിക്കുമെന്നും അവരുടെ സന്തതിയെ ജാതിയുടെ ഇടയിൽ നശിപ്പിക്കുമെന്നും അവരെ ദേശങ്ങളിൽ ചിതറിച്ചു കളയുമെന്നും അവർക്ക് വിരോധമായ തന്റെ കൈ ഉയർത്തി സത്യം ചെയ്തു. അനന്തരം അവൻ ബാൽപ്പയ്യനോട് ചേർന്നു, പ്രേതങ്ങൾക്കുള്ള ബലികളെ തിന്നു. ഇങ്ങനെ അവർ തങ്ങളുടെ ക്രിയകളാൽ അവനെ കോപിപ്പിച്ചു. പെട്ടെന്നൊരു ബാധ അവർക്ക് തട്ടി. അപ്പോൾ ടെസ്റ്റ് നടത്തി ബാധ നിർത്തലാകുകയും ചെയ്തു. അതെന്നേക്കും തലമുറയായി അവന് നീതിയായി എണ്ണിയിരിക്കുന്നു. മെരിബ വെള്ളത്തെങ്കിലും അവർ അവനെ കോപിപ്പിച്ചു. അവരുടെ നിമിത്തം മോശയ്ക്കും ദോഷം ഭവിച്ചു. അവർ അവന്റെ മനസ്സിനെ കോപിപ്പിച്ചത് കൊണ്ട് അവൻ അധരങ്ങളാൽ അവിവേകം സംസാരിച്ചു പോയി. യഹോവ തങ്ങളോട് നശിപ്പിപ്പാൻ കൽപ്പിച്ച പോലെ അവർ ജാതികളെ നശിപ്പിച്ചില്ല. അവർ ജാതികളോട് ഇടകലർന്നു, അവരുടെ പ്രവൃത്തികളെ പഠിച്ചു, അവരുടെ വിഗ്രഹങ്ങളെ സേവിച്ചു. അവ അവർക്കൊരു കണിയായി തീർന്നു. തങ്ങളുടെ പുത്രന്മാരെയും പുത്രിമാരെയും അവർ ഭൂതങ്ങൾക്ക് ബലി കഴിച്ചു. അവർ കുറ്റമില്ലാത്ത രക്തം പുത്രന്മാരുടെ രക്തം തന്നെ ചൊരിഞ്ഞു. അവരെ അവർ കനാനി വിഗ്രഹങ്ങൾക്ക് ബലി കഴിച്ചു. ദേശം രക്തപാതം കൊണ്ട് അശുദ്ധമായി തീർന്നു. ഇങ്ങനെ അവർ തങ്ങളുടെ ക്രിയകളാൽ മലിനപ്പെട്ടു, തങ്ങളുടെ കർമ്മങ്ങളാൽ പരസംഗം ചെയ്തു. അതുകൊണ്ട് യഹോവയുടെ കോപം തന്റെ ജനത്തിന്റെ നേരെ ജ്വലിച്ചു. അവൻ തന്റെ അവകാശത്തെ വീർത്തു, അവൻ അവരെ ജാതിയുടെ കയ്യിൽ ഏൽപ്പിച്ചു. അവരെ പകച്ചവർ അവരെ ഭരിച്ചു, അവരുടെ ശത്രുക്കൾ അവരെ ഞെരുക്കി, അവർ അവർക്ക് കീഴടങ്ങി വന്നു. പലപ്പോഴും അവനെ അവരെ വിടുവിച്ചു. എങ്കിലും അവർ തങ്ങളുടെ ആലോചനയാൽ അവനോട് മത്സരിച്ചു, തങ്ങളുടെ ആകൃത്യ നിമിത്തം അഗതോഗതി പ്രാപിച്ചു. എന്നാൽ അവരുടെ നിലവിളി കേട്ടപ്പോൾ അവനവരുടെ കടാക്ഷിച്ചു. അവൻ അവർക്കായി തന്റെ നിയമത്തെ ഓർത്തു തന്റെ മഹാദേവ പ്രകാരം അനുസരിച്ചു. അവരെ ബദ്ധരാക്കി കൊണ്ടുപോയവർക്കെല്ലാം അവരോട് കനിവ് തോന്നി. യഹോവ, ഞങ്ങളുടെ ദൈവമായ യഹോവേ, ഞങ്ങളെ രക്ഷിക്കണമേ. നിന്റെ വിശുദ്ധ നാമത്തിന് സ്തോത്രം ചെയ്യുവാനും നിന്റെ സ്തുതിയെ പ്രശംസിപ്പാനും ജാതിയുടെ ഇടയിൽ നിന്ന് ഞങ്ങളെ ശേഖരിക്കണമേ. ഇസ്രായേലിന്റെ ദൈവമായ യഹോവേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ജനമെല്ലാം ആമേൻ എന്ന് പറയട്ടെ. യഹോവയെ സ്തുതിപ്പീൻ.
നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധരൂഹായിക്കും സ്തുതി, ആദ്യ മുതലേക്കും തന്നെ ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായി ദൈവം തപ്പരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു ഉയരങ്ങളിൽ സ്തുതി. ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ള മാതാപിതാക്കളെ, കർത്താവിന് അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളെ, അനുഗ്രഹീതമായ ഈ പ്രഭാതം ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവം തന്ന കൃപയോർത്ത് നമുക്ക് മഹത്വപ്പെടുത്താം. തന്റെ അദൃശ്യമായ കരങ്ങളിൽ അനുനിമിഷം നമ്മളെ താങ്ങുകയും നടത്തുകയും നയിക്കുകയും ചെയ്യുന്ന ദൈവത്തെ ഈ അനുഗ്രഹീതമായ പ്രഭാതത്തിൽ, പ്രത്യേകിച്ച് പരിശുദ്ധമായ നോമ്പിന്റെ മധ്യത്തിൽ കൂടി കടന്നുപോകുന്ന ഈ ഘട്ടത്തിൽ നമുക്ക് താഴ്മയോട് സ്തുതി പാടാം. ഈ നാം അർപ്പിക്കുന്ന നോമ്പുകളും നമസ്കാരങ്ങളും അപേക്ഷകളും പിതൃസന്നിധിയിൽ അനുഗ്രഹത്തിന് മുഖാന്തരമായി പരിലസിക്കണമേ എന്ന് താഴ്മയോട് അപേക്ഷിക്കാം. ഈ ശുശ്രൂഷയ്ക്ക് തുടക്കമിടുകയും നയിക്കുകയും ചെയ്യുന്ന പിതാക്കന്മാരെ സ്നേഹാദരവോടുകൂടെ സ്മരിക്കുന്നു. ശുശ്രൂഷയിലെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കുന്ന എല്ലാ ആരാധീരായ വൈദിക ശ്രേഷ്ഠയും, പ്രത്യേക വന്ദ്യ മാമനച്ചൻ, ഡോക്ടർ ബി സി വീരസച്ചൻ, പ്രിയ ഐസക്കച്ചൻ, ബിജോയി അച്ഛൻ, പ്രിയപ്പെട്ട തമ്പാനച്ചൻ, വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഇതിന്റെ ഭാഗമാകുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠയും വളരെ സ്നേഹാദരോടുകൂടി ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പല സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഇതിൽ പങ്കാളികളാകുന്ന പ്രിയ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, വിശ്വാസികളെയൊക്കെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയും കരങ്ങളിൽ സമർപ്പിക്കുകയും ചെയ്യുന്നു. നമ്മുടെ അപേക്ഷയൊക്കെ മാനിക്കുവാൻ ദൈവം ഇടയാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സുവിശേഷ ഗീതങ്ങളിലെ 63-ാമത്തെ ഗീതം, സുവിശേഷ ഗീതങ്ങളിലെ 63-ാമത്തെ ഗീതം ദൈവവും ഭാഗം സമർപ്പിക്കാം. എന്നോടുള്ള നിൻ സർവ നന്മകൾക്കായി ഞാൻ എന്ത് ചെയ്യേണ്ടു നിനക്ക് യേശു വരാം. നമുക്കറിയാമല്ലോ, ഒരുപാട് പ്രതിബന്ധങ്ങളും പ്രയാസങ്ങളും നമുക്ക് ചുറ്റിലുമുണ്ട്. എങ്കിലും ദൈവത്തെ വിളിക്കുന്ന മക്കൾക്കൊന്നിനും കുറവുണ്ടാവുന്നില്ല എന്ന് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു. അത് ഒരു പഠിപ്പീന് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചറിയുകയും ചെയ്യുന്നു. ഓരോ നിമിഷവും പ്രയാസങ്ങൾ അനവധി ലോകം സമ്മാനിക്കുമ്പോഴും ആ പ്രയാസത്തിന്റെ മധ്യത്തിൽ, ആ നൊമ്പരങ്ങളുടെ മധ്യത്തിൽ തന്റെ ബലമുള്ള കരങ്ങളിൽ തന്നെ വിളിച്ചപേക്ഷിക്കുന്നവരെ ചേർത്ത് പിടിക്കുന്ന ആ പിതൃ സ്നേഹത്തെ ഓർത്ത് നമുക്ക് നന്ദിയോട് സമർപ്പിക്കാം. ഈ സ്തുതി ഗീതം ദൈവമാകെ നമുക്ക് അരേറ്റുകയും ചെയ്യാം. എന്നോടുള്ള നിൻ സർവ നന്മകൾക്കായി ഞാൻ എന്തു ചെയ്യേണ്ടു നിനക്കേശു പാര, ഇപ്പോൾ എന്തു ചെയ്യേണ്ടു നിനക്കേശു പാര. നന്ദി കൊണ്ടുള്ളം നീറയും നീൻ സന്നാഹമോട് സ്തുതി പാടിടുന്നേ, ദേവസന്നാഥമോട് സ്തുതി പാടിടുന്നേ. പാപത്തിൽ നിന്നു എന്നെ കോരിയെടുപ്പാന, ശാപ ശിക്ഷകളേറ്റ ദൈവാത്മജ, മഹാപശാപ ശിക്ഷകളേറ്റ ദൈവാത്മജ, എന്നെ അൻപോടു ദീനം തോറും നടത്തുന്ന പുന്നീടയേനനന്ദം വന്നനാമേ, എന്റെ പുന്നീടയേനനന്ദം വന്നനാമേ. അന്ത്യം വരെയുമെന്നേക്കാ
ചെയ്തിടുവാനന്തിയുള്ള മകൾ ശക്തി നാഥ അന്തികയുള്ള മകൾ ശക്തി നീയേ താതൻ സന്നിധിയിലൻ പേർക്കു സദാപക്ഷവാദം ചെയ്യുന്ന മാമാജീവനാഥ പക്ഷവാദം ചെയ്യുന്ന മഹാജീവനാഥ കുറ്റം കൂടാതയെന്നേ പേ ജസ്തിൻ മുമ്പാകെ നീറുത്താൻ കാഴിവുള്ളവനെ എന്നെ മുറ്റും നീറുത്താൻ കാഴിവുള്ളവനെ മന്നീടത്തിലടിയൻ ജീവിക്കും നാളെന്നും വന്ന നം ചെയ്യും തിരുനാമത്തിലു ദേവാ വന്ദനം ചെയ്യും തിരുനാമത്തിന് എന്നോടുള്ള നിൻ സർവ നന്മകൾക്കായി ഞാനെന്തു ചെയ്യേണ്ടു നീനക്കേശു പാര ഇപ്പോളെന്തു ചെയ്യേണ്ടു നീനക്കേശു പാര നന്ദി കൊണ്ടെന്തയുള്ള നന്ദി നീറയും അന്ന സമോടസ്തുതി പാടിടുന്നേ ദേവാ സന്നാഗമോട് സ്തുതി പാടിടുന്നേ പ്രാർത്ഥിക്കാം. മാമനച്ചൻ
മാമനച്ചനല്ലേ പിതാവിനും പുത്രനും പരസ്പരം സ്തുതി ആദ്യമുതൽ നിന്നേക്കും തന്നെ ആ മീൻ തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാണ്ടിരിക്കുന്നവനും ആയവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു ഉയരങ്ങളിൽ സ്തുതി ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനേ നീ പരിശുദ്ധനാകുന്നു മണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനേ നീ പരിശുദ്ധനാകുന്നു മണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനെ നീ പരിശുദ്ധനാകുന്നു മണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ശുശ്രൂഷകളും പ്രാർത്ഥനകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ ദൈവമേ നിനക്ക് സ്തുതി സൃഷ്ടാവേ നിനക്ക് സ്തുതി പാപികളായി അടിയാരോട് കരുണ ചെയ്യുന്ന മശിഹ രാജാവേ നിനക്ക് സ്തുതി ബാറിക്മോർ ദുർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ നിന്റെ രാജ്യം വരേണമേ നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത് പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കുന്നതിനുള്ളതാകുന്നു ആമീൻ കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു എന്റെ ഉദരബലമായ കർത്താവ് ശ്മിശിയ വാഴ്ത്തപ്പെട്ടവനാകുന്നു ശുദ്ധമുള്ള കന്യാമൂർത്ത മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മണ്ണ സമയത്തും ദേവനമ്പുരാനോട് നീ അപേക്ഷിച്ചുകൊള്ളണമേ ആമീൻ
ബാറയ്ക്കുമാർക്കാവുമ്പത്തൊമ്പതായ സത്യേക ദൈവമേ നീ എന്നേക്ക് ഞങ്ങളുടെ ദൈവമാകുന്നു എന്ന് ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് നിന്നോട് അപേക്ഷിക്കുന്നു ഞങ്ങളുടെ നോയമ്പം നമസ്കാരവും ശുശ്രൂഷയും അവലാധി നീ കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ അറിവോടും അറിവ് കൂടാതെയും മനസ്സോടും മനസ്സ് കൂടാതെയും നിനക്ക് വിരോധമായി ഞങ്ങൾ ചെയ്തിട്ടുള്ള പല കുറ്റങ്ങളും പാപങ്ങളും നീ ഞങ്ങളോട് ക്ഷമിക്കണമേ. നിനക്ക് ഇഷ്ടമുള്ളതായ വിചാരത്തോടും വചനത്തോടും പ്രവൃത്തിയോടും കൂടെ ഞങ്ങളെ ആഷ്കാരമെല്ലാം കഴിച്ചു കൂട്ടുവാൻ ഞങ്ങളെ അവിടെ നിന്ന് സഹായിക്കണമേ. ദുഷ്ടശാലികളുടെ പരീക്ഷകളിൽ നിന്നും അസൂയയിൽ നിന്നും ദുരാത്മാക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്നും ദുഷ്ടമനുഷ്യരുടെ ദുഷ്ടതകളിൽ നിന്നും ഞങ്ങളെ സങ്കടപ്പെടുത്തുന്ന സകല രോഗങ്ങളിൽ നിന്നും കഠിനമായ സംഭവങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന ആഹാരത്തിന് മുട്ടുവരത്തക്കതായ ദാരിദ്ര്യത്തിൽ നിന്നും രഹസ്യമായും പരസ്യമായുമുള്ള സകല ശത്രുക്കളിൽ നിന്നും പരീക്ഷകളിൽ നിന്നും ദൈവമേ ഞങ്ങളെ നിരക്ഷിച്ചുകൊള്ളണമേ. ഞങ്ങളുടെയും വിശ്വാസികളായ ഞങ്ങളുടെ വാങ്ങിപ്പോരുടെയും സകല കുറ്റങ്ങളും പാപങ്ങളും നീ ക്ഷമിക്കണമേ. ദുഷ്ടന്മാർക്കും മത്സരക്കാർക്കും ഒരുക്കിയിരിക്കുന്നതായ അഗ്നിനരകം അവകാശിപ്പാൻ നീ ഞങ്ങളെ കൈവിടരുത്. പിന്നെ ഒന്നിന്റെ ഇഷ്ടന്മാരായ നീതിമാന്മാരോടും പുണ്യവാന്മാരോടും കൂടെ സ്വർഗരാജ്യത്തിൽ ആനന്ദിപ്പാൻ ഞങ്ങളെ എല്ലാവരെയും നീ യോഗ്യരാക്കി തീർക്കണമേ. ദേവമാതാവിസ്തകന്യമറിയാമേ, നിന്നിലും പല പരിശുദ്ധന്മാരെ നിങ്ങളിലും പരിശുദ്ധമാലാകമാരെ നിങ്ങളിലും ഞങ്ങൾ സങ്കേതം പ്രാപിച്ചുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി ദൈവത്തോടെ അപേക്ഷിക്കണമേ. നിങ്ങളോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് സഹായവും കോട്ടയുമായിരിക്കണമേ.
ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ള വൈദിക സഹോദരങ്ങളെ, പ്രിയ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവം നമ്മളെ അനുഗ്രഹിച്ചതിനാൽ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈ ബുധനാഴ്ച പ്രഭാതം, പ്രത്യേകിച്ച് പരിശുദ്ധ വെള്ളിനോമ്പ് എന്നൊരു അവസാന ഘട്ടത്തിലേക്ക് അടുക്കുന്ന ഈ ദിനം, വീണ്ടും വെള്ളിയാഴ്ച ദിവസം നമുക്ക് ഈ ബുധനാഴ്ച ദിവസം ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവം നമ്മളെ അനുഗ്രഹിച്ചു. ദൈവത്തിന്റെ അളവറ്റ കൃപ എത്ര മഹത്വപ്പെടുത്തിയാലും മതിയാവില്ല. നമ്മളെയൊക്കെ ദൈവം വളരെ അത്ഭുതകരമായി നടത്തുന്നു. പ്രത്യേകിച്ച് ഈ ബുധനാഴ്ച ദിവസം നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന അതിന്റെ അർത്ഥതലത്തിൽ അനുഭവഭേദ്യമാക്കുവാൻ ദൈവം നമ്മളെ ഇടയാക്കുന്നു എന്നുള്ളത് വലിയ ഒരു സത്യം തന്നെയാണ്. ആ കൃപയിൽ നമ്മളെ തന്നെ പരിപൂർണമായിട്ട് ശരണപ്പെടുത്താം. പ്രതിബന്ധങ്ങളുടെയും പ്രയാസങ്ങളുടെയും മധ്യത്തിൽ നടത്തുന്ന ദൈവത്തെ നമുക്ക് ഓർക്കാം. സങ്കീർത്തനം 5 11 വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നു: എന്നാൽ നിന്നെ ശരണം പ്രാപിക്കുന്നവർ എല്ലാവരും സന്തോഷിക്കും. നീ അവരെ പാലിക്കുന്നത് കൊണ്ട് അവർ എപ്പോഴും ആനന്ദ് ചാർക്കും. നിന്റെ നാമത്തെ സ്നേഹിക്കുന്നവർ നിന്നിൽ ഉല്ലസിക്കും. എന്നാൽ നിന്നെ ശരണം പ്രാപിക്കുന്നവർ എല്ലാവരും സന്തോഷിക്കും. നീ അവരെ പാലിക്കുന്നത് കൊണ്ട് അവർ എപ്പോഴും ആനന്ദ് ചാർക്കും. നിന്റെ നാമത്തെ സ്നേഹിക്കുന്നവൻ നിന്നിൽ ഉല്ലസിക്കും. തീർച്ചയായിട്ടും ദൈവത്തെ ശരണം പ്രാപിക്കുന്നവർക്ക് അവർ കഷ്ടതകളും ബുദ്ധിമുട്ടും ഒന്നും ഉണ്ടാവില്ലെന്നുള്ളതല്ല, പക്ഷെ ഏത് ബുദ്ധിമുട്ടിലും ഏത് പ്രയാസങ്ങളിലും ഏത് പ്രതിബന്ധങ്ങളിലും ഹൃദയത്തിന്റെ ഉള്ളിൽ അവർക്ക് സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ദൈവത്തെ ശരണമാക്കുന്നവരുടെ ഏറ്റവും വലിയ അനുഗ്രഹം, ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്. രോഗമോ പ്രയാസങ്ങളോ കഷ്ടതകളോ നഷ്ടതകളോ ഒന്നും അവരുടെ ശരീരത്തെ ബാധിച്ചാലും മനസ്സിനെ ബാധിക്കാതെ വണ്ണം, ശരീരത്തിൽ അവ വഹിക്കുന്നുണ്ടെന്ന് പോലും അറിയാതെ നടക്കത്തക്കവണമുള്ള ഉല്ലാസ ആനന്ദങ്ങളിലേക്ക് ദൈവം ഹൃദയത്തിൽ വസിക്കുന്നവർ നടത്തപ്പെടുന്നു എന്നുള്ളത് ഈ ലോകത്തിലെ വലിയൊരു ഭാഗ്യമാണ്. നമ്മുടെ പിതാക്കന്മാരൊക്കെ അങ്ങനെ ജീവിച്ച് വാങ്ങിപ്പോയി നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. നമുക്കറിയാമല്ലോ, സഭയുടെ വിശ്വാസമനുസരിച്ച് പ്രധാനപ്പെട്ട ദിനങ്ങളിലേക്ക് നമ്മൾ കടന്നു വരുന്നു. പ്രത്യേകിച്ച് ഇന്നത്തെ നാളത്തെ ദിവസം ഏറ്റവും പ്രധാനമർഹിക്കുന്ന ദിവസമാണെന്നറിയാം. വചനിപ്പ് പെരുന്നാള് നമ്മുടെ സന്തോഷത്തോടെ ആഘോഷിക്കുക. ഒരുപക്ഷെ ലോകം കണ്ട ഏറ്റവും സന്തോഷത്തിന്റെ സദ്വാർത്ത ആ ഒരു ദിനത്തിലേക്ക് നമ്മൾ, ആ ഒരു ദിനത്തിന്റെ അനുസ്മരണത്തിലേക്ക് നമ്മൾ കടന്നു വരുന്നത്. കന്യക മറിയാമിന്റെ കാതുകളിൽ മാലാക അറിയിച്ച വലിയ ദൂതൻ അനുസ്മരണത്തോടുകൂടി നമ്മൾ ആഘോഷിക്കുകയാണ്. ഈ ലോകത്തിലേക്ക് സ്രഷ്ടാവ് സൃഷ്ടിയായി കടന്നു വരുവാൻ തക്കവണ്ണം, അല്ല സൃഷ്ടികൾക്കൊപ്പം കടന്നു വരുവാൻ തക്കവണ്ണം താല്പര്യം കാണിക്കുന്ന ആ വലിയ ദൈവിക പദ്ധതിയുടെ വാക്കുകൾക്ക് അതീതമായ സന്തോഷ ഉല്ലാസങ്ങളെ അനുഭവിക്കുവാൻ തക്കവണ്ണം നമ്മളെ ഒരുക്കുവാൻ സഭ ഈ ദിനം നമ്മളെ ശ്രദ്ധ ചെലുത്തുകയാണ്. തീർച്ചയായിട്ടും ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഇങ്ങനെയുള്ള അത്യത്ഭുതമായ അർത്ഥതലമായ അത്ഭുതങ്ങളെ കാണുവാൻ ദൈവം, അല്ലെങ്കിൽ അത് തിരിച്ചറിയുവാൻ ദൈവം നമ്മളെ ഇടയാക്കുന്നു എന്നുള്ളത് നമ്മുടെ വലിയൊരു ഭാഗ്യമാണ്. ദൈവം വചനിപ്പ് പെരുന്നാളിന്റെ എല്ലാ അനുഗ്രഹങ്ങളും ആശംസകളും ആമുഖമായിട്ട് അറിയിക്കുന്നു. അതോടൊപ്പം നമുക്കറിയാമല്ലോ, ഞായറാഴ്ച ഓശാന പെരുന്നാള് നമ്മൾ ആഘോഷിക്കുകയാണ്. അത് കഴിഞ്ഞ് പരിശുദ്ധ കഷ്ടാനുഭവമായിട്ട് ജനങ്ങളിലേക്ക് ഞാൻ നിങ്ങളിലൊക്കെ പ്രവേശിക്കുന്നു. നമ്മുടെ കർത്താവിന്റെ പീഡാനുഭവങ്ങളിൽ കൂടി നമ്മൾ കടന്നു പോകുന്ന, അല്ലെങ്കിൽ ആ ഒരു അനുസ്മരണത്തിൽ കൂടി നമ്മൾ കടന്നു പോകുമ്പോൾ കർത്താവ് നമ്മൾ എത്ര പാഷൻ വീക്ക് ആഘോഷിച്ചാലും കർത്താവ് അനുഭവിച്ച കഷ്ടാനുഭവത്തിന്റെ ഒരു ലേശം പോലും ആകുന്നില്ലെന്നുള്ളത് നമുക്കറിയാം. എങ്കിലും അതിനോട് പങ്കാളിത്തം കാണിക്കുകയും ആ കഷ്ടാനുഭവത്തോട്, അല്ലെ ആ കഷ്ടാനുഭവത്തിന്റെ അനുസ്മരണത്തോട് നമ്മൾ പങ്കാളികളാകുമ്പോൾ നമ്മൾ ആ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നു, അല്ലെങ്കിൽ ആ ദൈവിക പാതയെ ജീവിതത്തിൽ കൂടി ഏറ്റുപറയുന്നു എന്നുള്ളതിന്റെ വലിയൊരു ഉദാഹരണമാണ് ഈ ദിനങ്ങളെ ശ്രദ്ധയോടെ നമ്മുടെ വർത്തമാനകാലത്തിലും അനുഭവിച്ച് ജീവിക്കുവാൻ നമുക്കിടയായി തീരുമ്പോൾ. അത് ഈ ലോകത്തിൽ വെച്ച് നമ്മൾ അനുഭവിക്കുമ്പോൾ വരാൻ പോകുന്ന ലോകത്തിൽ ആ സന്തോഷമൊക്കെ നമുക്ക് പൂർണ്ണതയിൽ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും എന്നുള്ളൊരു വലിയ വിശ്വാസമാണ് നമ്മളെ നയിക്കുന്നതും നടത്തുന്നതും. ഈ ദിനങ്ങളൊക്കെ ദൈവിക അനുഗ്രഹങ്ങളുടെ ദിനങ്ങളായി നമുക്ക് ഉതകട്ടെ എന്ന് ദൈവസന്നിധിയിൽ വളരെ താഴ്മയോടുകൂടി പ്രാർത്ഥിക്കുകയാണ്. കഷ്ടാനുഭവാഴ്ചകളും അത് തുറന്നുള്ള ഈസ്റ്റർ വരെയുള്ള ദിനങ്ങളൊക്കെ ദൈവം നമ്മളെ നടത്തട്ടെ. നമ്മളെ ഈ ദിനങ്ങളിലൊക്കെ നടത്തുന്ന പ്രാർത്ഥനകളൊക്കെ ദൈവമേ ഉയരങ്ങളിൽ, ഒരുപാട് കുറവുകളും കുറ്റങ്ങളും ഉണ്ടെങ്കിലും ഉയരങ്ങളിൽ സ്വീകരിക്കുവാൻ തക്കവണ്ണം ഇടയാകണമേ എന്ന് ദൈവസന്നിധിയിൽ വളരെ താഴ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് തിരുവചന ധ്യാനത്തിന് നേതൃത്വം നൽകുന്നത് നമ്മളൊക്കെ സ്നേഹിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഐസക് പി പ്രകാശ് അച്ഛനാണ്. ഒരു പരിചയപ്പെടുത്തലിന്റെയോ ഒന്നും ആവശ്യമില്ല. ഈ പ്രാർത്ഥനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് പ്രിയപ്പെട്ട അച്ഛൻ ഈ പറയുന്നതുപോലെ തന്നെ. ആരെങ്കിലുമൊക്കെ സൗകര്യമായി കിട്ടാതിരിക്കുമ്പോഴാണ് പലപ്പോഴും ഞാൻ അച്ഛനെ പെട്ടെന്ന് അറിയിക്കുന്നത് അച്ഛാ പ്രസംഗിക്കണമെന്ന്. പിന്നെ ദൈവത്തിന്റെ കൃപ കൊണ്ട് അച്ഛൻ ഏത് സമയത്തും റെഡിയാണ്. അതിനുള്ള കൃപ ദൈവം അച്ഛന് നൽകിയിട്ടുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും ഈ പ്രാർത്ഥനയുടെ വലിയൊരു ഭാഗ്യമാണ്. നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ പ്രിയപ്പെട്ട ഐസക് അച്ഛനെ സ്നേഹാദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഇപ്പോഴ് സുവിശേഷ ഗീതങ്ങളിലെ ഒരു ഗീതം ആലപിക്കും. അതിനുശേഷം പ്രിയപ്പെട്ട അച്ഛന് തിരുവചനത്തിൽ നിന്ന് ധ്യാനം നിർവഹിക്കുന്നതാണ്. സുവിശേഷ ഗീതങ്ങളിലെ 336-ാമത്തെ ഗീതം, സുവിശേഷ ഗീതങ്ങളിലെ 336-ാമത്തെ ഗീതം. ദൈവമുമ്പാകെ എല്ലാമെല്ലാം ദാനമല്ലേ, ഇതൊന്നും എന്റേതല്ല. എല്ലാമെല്ലാം തന്നതല്ലേ, ഇതൊന്നും ഞാൻ നേടിയതല്ല. ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ ലഭ്യമായ ദൈവിക നന്മകളുടെ ഉറവിടം നമ്മൾ പരിശോധിക്കുമ്പോൾ, അല്ലെങ്കിൽ ലോകത്തിൽ പ്രയാസങ്ങളും ദുരിതങ്ങളും മാത്രം അനുഭവിക്കുന്ന പല മനുഷ്യരെയും നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ, നമുക്ക് തന്നിട്ടുള്ള ദാനം അത് നമ്മുടെ കഴിവ് കൊണ്ടല്ല, പ്രാർത്ഥനയുടെ മഹിമ കൊണ്ടല്ല, കരുണ സമ്പന്നനായ ദൈവത്തിന് തോന്നിയ വലിയ കരുണയാണെന്നുള്ള ചിന്ത ആഴമായ സ്നേഹത്തിലേക്ക് നയിക്കട്ടെ. പ്രയാസങ്ങളുടെ മധ്യത്തിലും ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ദൈവം നൽകുന്ന സ്നേഹത്തിന് കരുതലിന് അത് വാക്കുകൊണ്ട് തീരുന്നതല്ല, ഒരു പാട്ടുകൊണ്ട് പോലും അവസാനിക്കുന്നതല്ല. പക്ഷെ നിരന്തരമായ നമ്മുടെ ഈ സ്നേഹപൂർവമായ ഗീതം അത് ദൈവിക മഹത്വത്തിന്റെ മടിത്തട്ടിൽ ഒരു മനോഹരമായ പുഷ്പമായി തീരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സുവിശേഷ ഗീതങ്ങളിലെ 336-ാമത്തെ ഗീതം ദൈവം ഭാഗം സമർപ്പിക്കാം. എല്ലാമെല്ലാം ദാനമല്ലേ, ഇതൊന്നും എന്റേതല്ല. എല്ലാമെല്ലാം തന്നതല്ലേ, ഇതൊന്നും ഞാൻ നേടിയതല്ല. എല്ലാമെല്ലാം ദാനമല്ലേ, ഇതൊന്നും എന്റേതല്ല. എല്ലാമെല്ലാം തന്നതല്ലേ, ഇതൊന്നും ഞാൻ നേടിയതല്ല. ജീവനും ജീവനിയോഗങ്ങളും പ്രാണനും പ്രാണപ്രഭാവങ്ങളും നാഥാനിൻ ദിവ്യമാം ദാനങ്ങളല്ലേ, ഇതൊന്നും എന്റേതല്ല. നാഥാനിൻ ദിവ്യമാം ദാനങ്ങളല്ലേ, ഇതൊന്നും എന്റേതല്ല. എല്ലാമെല്ലാം ദാനമല്ലേ, ഇതൊന്നും എന്റേതല്ല. എല്ലാമെല്ലാം തന്നതല്ലേ, ഇതൊന്നും ഞാൻ നേടിയതല്ല. നിമിഷങ്ങളിലോരോ നിമിഷങ്ങളിലെന്നെ പുതിയുന്ന നിൻ ജീവകിരണങ്ങളും നിമിഷങ്ങളിലോരോ നിമിഷങ്ങളിലെന്നെ
പൊതിയുന്ന നിൻ ജീവകിരണങ്ങളും ഒരു വാത്ര പോലും പിരിയാതെ എന്നെ കരുതുന്ന സ്നേഹവും ദാനമല്ലേ, ഒരു വാത്ര പോലും പിരിയാതെ എന്നെ കരുതുന്ന സ്നേഹവും ദാനമല്ലേ, എല്ലാമെല്ലാം ദാനമല്ലേ, ഇതൊന്നും എന്റേതല്ല, എല്ലാമെല്ലാം തന്നതല്ലേ, ഇതൊന്നും ഞാൻ നേടിയതല്ല, ബന്ധങ്ങളിലെന്റെ കർമ്മങ്ങളിലെന്നെ നിൻ ജീവസാക്ഷിയായി നിർത്തിയിടുവാ, ബന്ധങ്ങളിലെന്റെ കർമ്മങ്ങളിലെന്നെ നിൻ ജീവസാക്ഷിയായി നിർത്തിയിടുവാ, പരിപാവനാത്മാവിൻ വരദാനമെന്നിൽ പകരുന്ന സ്നേഹവും ദാനമല്ലേ, പരിപാവനാത്മാവിൻ വരദാനമെന്നിൽ പകരുന്ന സ്നേഹവും ദാനമല്ലേ, എല്ലാമെല്ലാം ദാനമല്ലേ, ഇതൊന്നും എന്റേതല്ല, എല്ലാമെല്ലാം തന്നതല്ലേ, ഇതൊന്നും ഞാൻ നേടിയതല്ല.
തിരുവചന ധ്യാനത്തിനായി പ്രിയ ഐസക്കച്ചനെ സ്നേഹാദരോടുകൂടി സ്വാഗതം ചെയ്യുന്നു.
ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. ഏറ്റവും ബഹുമാനമുള്ള വൈദിക ശ്രേഷ്ഠരെ, ഇന്ന് ഐസോബോറോയ് പ്രാർത്ഥനയ്ക്ക് പങ്കാളിത്തം ഉറപ്പിച്ചുകൊണ്ട് സമയം പ്രത്യേകം ക്രമീകരിച്ചിരിക്കുന്ന എല്ലാ വിശ്വാസിക സമൂഹത്തിനും, ഇതിന്റെ ക്രമീകരണങ്ങൾ ചെയ്യുന്ന അതിന്റെ ചുമതലപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൽ എന്റെ സ്നേഹവന്ദനം. അനുഗ്രഹീതമായ പ്രഭാതം കൂടി വലിയവനായ ദൈവം നമുക്ക് എഴുന്നേൽക്കുവാനും ഈ പ്രപഞ്ചത്തെ നമ്മുടെ കണ്ണുകൾ കൊണ്ട് സന്തോഷത്തോടെ വീക്ഷിക്കുവാനും പുതിയൊരു പ്രഭാതം നൽകിയതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും നോമ്പുകാലത്തിന്റെ അനുഗ്രഹീതമായ ദിവസങ്ങളിലൂടെ കടന്നു പോകുവാനും ഒക്കെ ഇടയാകുന്നതിൽ ദൈവത്തെ മഹത്വപ്പെടുത്താം. ബഹുമാനപ്പെട്ട രാജേഷച്ചൻ സൂചിപ്പിച്ചു, നോമ്പുകാലത്തിന്റെ പരിസമാപ്തിയിലേക്ക് നമ്മൾ എത്തുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് വൈകിട്ട് മുതൽ തുടർച്ചയായി ക്രിസ്തുവിന്റെ ജീവിതത്തിലെ ചരിത്ര നാഴികക്കല്ലുകളെ ഓരോന്നും ആത്മാർത്ഥമായി ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അത് ധ്യാനിക്കുവാനും ജീവിതത്തിൽ നമുക്ക് ലഭിക്കപ്പെട്ട സന്തോഷവും സമാധാനവും ഒക്കെ ഓർക്കുന്നതോടൊപ്പം ക്രിസ്തുവേ, കർത്താവേ, നീ എനിക്ക് വേണ്ടി ഏറ്റതായ പീഡകൾ, സഹനങ്ങൾ എത്രമാത്രമായിരുന്നു എന്ന് ചിന്തിച്ച് നമ്മുടെ സഹനത്തിന്റെ കാഠിന്യത്തെ കുറയ്ക്കുവാനും ഒക്കെ വലിയൊരു അവസരം ലഭിക്കുന്ന സന്ദർഭങ്ങളാണ്. മാർച്ച് 25 വചനിപ്പ് പെരുന്നാളെന്ന് നമ്മൾ ചെറുപ്പത്തിലേ പഠിച്ച് ഹൃദയത്തിൽ സൂക്ഷിച്ചതാണ്. ഇന്ന് സന്ധ്യയ്ക്കോ അല്ലെങ്കിൽ നാളെ വൈകിട്ടോ ആരാധനാലയങ്ങളിലൊക്കെ വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുന്നു. നോമ്പുകാലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏത് ദിവസം വന്നാലും മാർച്ച് 25 കടന്നു വന്നാലെന്ന് വിശുദ്ധ കുർബാന ചൊല്ലിയിരിക്കണം. അത് സഭ പ്രത്യേകം നിഷ്കർഷിക്കാറുണ്ട്. വൈദികരും വിശ്വാസ സമൂഹവും അത് പാലിക്കാറുമുണ്ട്. ഇന്ന് നമ്മൾ ഈ ഒത്തുചേരിൽ ബഹുമാനപ്പെട്ട അച്ഛൻ നിർദ്ദേശിച്ചതനുസരിച്ച് വചന ശുശ്രൂഷയ്ക്കായിട്ട് ഞാൻ എന്നെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ഇതിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും ദൈവം നമ്പുരാണ്ടന്റെ കൃപ കൊണ്ടും പരിമളം കൊണ്ടും പ്രകാശം കൊണ്ടും നിറയ്ക്കട്ടെ. എല്ലാവർക്കും ആവശ്യമായ പ്രചോദനങ്ങളും ദൈവകൃപയും വെളിച്ചമായി ലഭിക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇന്ന് നമ്മുടെ സൂബോറോ പ്രാർത്ഥനയിലെ രണ്ട് വൈദികരുടെ ജന്മദിനം കൂടി കൊണ്ടാടുന്നു. ഒരുപക്ഷെ ഞാനിതിൽ അവസാന ഭാഗം എത്തുമ്പോൾ മറന്നുപോയാൽ അതെനിക്കൊരു പ്രയാസമായിട്ട് തീരും. അതുകൊണ്ട് ആദ്യമേ അതും കൂടെ ഞാൻ കൂട്ടിച്ചേർക്കട്ടെ. ബഹുമാനപ്പെട്ട മാമനച്ചന്റെയും നമ്മുടെ സൂബോറോയുടെ പ്രധാന ചുമതലക്കാരൻ കൂടിയായ രാജേഷച്ചന്റെയും ജന്മദിനം ഇന്ന് ആഘോഷിക്കുകയാണ്. നോമ്പുകാലത്തിൽ ആഘോഷങ്ങളില്ല എങ്കിലും ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കുന്നു. ആ വൈദികരിലൂടെ കൂടുതൽ വെളിച്ചം ജനങ്ങൾക്ക് കൈമാറുവാനും ഏറ്റവും മാതൃകാപരമായി തുടർന്നും അവർക്ക് ജീവിക്കാൻ ദൈവം കൃപ കൊടുക്കട്ടെ എന്നും പ്രത്യേകമായി ഈ സമയം ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്നത്തെ അനുഗ്രഹീതമായ ഒരു ചിന്തയ്ക്ക് വേണ്ടി ഞാൻ ദൈവത്തിൽ ശരണപ്പെടുന്നത്, ഇന്ന് സന്ധ്യയ്ക്കും നാളെയുമായി നമ്മൾ ഏത് കാര്യത്തിന് വേണ്ടി ഒരുക്കുന്നുവോ അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അല്പമായി ചിന്തിക്കുവാൻ മാത്രമാണ്. അനൗൺസിയേഷൻ ഓഫ് മദർ മേരി എന്ന് നമ്മൾ പറയുന്നു, അല്ലെങ്കിൽ വചനിപ്പ് പെരുന്നാൾ എന്ന് നമ്മൾ സ്നേഹത്തോടെ സന്തോഷത്തോടെ വിളിക്കുന്നു. വർഷത്തിൽ രണ്ട് പ്രാവശ്യം ഈ പെരുന്നാൾ കൊണ്ടാടാറുണ്ട്, ഒന്ന് ഡിസംബർ മാസത്തിലും ഒന്ന് മാർച്ച് മാസം 25, ഒന്ന് കൃത്യമായ തീയതികളോടെ പശ്ചാത്തലത്തിലും ഒന്ന് ആരാധനാ വർഷത്തിന്റെ പശ്ചാത്തലത്തിലുമാണ് ഈ കർമ്മങ്ങൾ എല്ലാ വർഷവും നമ്മൾ ആചരിക്കുന്നതും കൊണ്ടാടുന്നതും. അതൊരു പെരുന്നാളായി നമ്മൾ പ്രത്യേകമായി കാലഘട്ടങ്ങളിലൂടെ നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കാറുമുണ്ട്. ഈ വിഷയത്തെ വിശുദ്ധ വേദപുസ്തകത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത് 24 അധ്യായം ഉള്ള വിശുദ്ധനായ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ മാത്രമാണ്. ഈ സുവിശേഷത്തിനൊരു പ്രത്യേകതയുണ്ട്, യേശു തമ്പുരാൻ ദൈവത്തിന്റെ പുത്രനാണ്, അതോടൊപ്പം തന്നെ മനുഷ്യർക്ക് വെളിപ്പെട്ട രൂപവുമാണ്. ഇങ്ങനെ ദൈവ മനുഷ്യ സമ്മിശ്രമായ കാര്യങ്ങളെ ദൈവപുത്രനിലൂടെ അവതരിപ്പിക്കുന്ന ഒരു പുസ്തകമാണ് ലളിതമായ ഭാഷയിൽ എഴുതി വച്ചിരിക്കുന്ന ലൂക്കോസിന്റെ സുവിശേഷം. യേശു തമ്പുരാന്റെ വംശാവലി, ജനനം, ബാല്യം എന്നിവയെ അർഹിക്കുന്ന പ്രാധാന്യത്തോടു കൂടി തന്നെ വിവരിച്ച ശേഷം പരസ്യമായ ശുശ്രൂഷയിലൂടെ കർത്താവ് തനിക്ക് ചുറ്റും നിന്നവർക്ക് വിശ്വാസം വർദ്ധിപ്പിക്കുവാനും പിതാവാൻ ദൈവത്തെ കാണുവാനും പരിചയപ്പെടുവാനും ശത്രുതാ മനോഭാവത്തോടുകൂടി തന്റെ മുമ്പിലേക്ക് കടന്നു വരുന്നവരെ അവരെ സ്നേഹിക്കുവാനും ഒക്കെ അനുഗ്രഹീതമായ ജീവിതത്തെ ക്രമപ്പെടുത്തിക്കൊണ്ടാണ് വിശുദ്ധനായ ലൂക്കോസ് ഈ പുസ്തകം അവതരിപ്പിക്കുന്നത്. ലൂക്കോസ് എന്ന പേര് പൊതു നിയമത്തിൽ 3 പ്രാവശ്യം മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ എന്നാണ് പിതാക്കന്മാർ അവരുടെ പഠനത്തിലൂടെ രേഖപ്പെടുത്തിയത്. ശ്രീമാനായ തെയോഫിലോസിന് എഴുതി, അല്ലെങ്കിൽ പുറജാതികൾക്ക് എഴുതി എന്നർത്ഥമൊക്കെ ഈ പുസ്തകത്തിന്റെ പശ്ചാത്തലത്തെ കുറിച്ച് പഠിക്കുവാനും ലഭിക്കുന്നുണ്ട്. ബേത്ലഹേം, ഗലീല, യഹൂദ, ജെറുസലേം ഈ സ്ഥലങ്ങളും പട്ടണങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിയാണ് തന്റെ രചനകൾ. ഈ പുസ്തകത്തിലൂടെ പ്രത്യേകിച്ച് അതിന്റെ 1 അധ്യായത്തിൽ തന്നെ, 1 അധ്യായം 26 വാക്യത്തിലാണ്, 6 മാസത്തിൽ ദൈവം ഗബ്രിയൽ ദൂതനെ നസറേത്ത് എന്ന ഗലീല പട്ടണത്തിൽ ദാവീദ് ഗൃഹത്തിലുള്ള ജോസഫ് എന്നൊരു പുരുഷന് വിവാഹം നിശ്ചയിച്ചിരുന്ന കന്യകയുടെ അടുക്കൽ അയച്ചു. ആ കന്യകയുടെ പേര് മറിയയായിരുന്നു. ദൂതനും കന്യക മറിയാമും തമ്മിലുള്ള ഒരു സംഭാഷണം. ഇതെല്ലാ വർഷവും പ്രത്യേകിച്ചും വിശുദ്ധ മാതാവിനെ നമ്മൾ ഏതൊക്കെ സന്ദർഭത്തിൽ ഓർക്കുന്നുവോ ആ സന്ദർഭത്തിലൊക്കെ ഈ വേദഭാഗങ്ങൾ നമ്മൾ പെറുക്കി കൂട്ടാറുണ്ട്, അതിനെക്കുറിച്ച് ധ്യാനിക്കാറുണ്ട്, പ്രസംഗങ്ങൾ സ്വരൂപിക്കാറുണ്ട്, കേൾക്കാറുണ്ട്, ധ്യാനിക്കാറുണ്ട്. ഇന്നും നമ്മൾ ഇതേ വിഷയം തന്നെ ചർച്ച ചെയ്യുമ്പോൾ ആവർത്തന വിരസത ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. പക്ഷെ വാക്യം വേദപുസ്തകത്തിൽ ഇത് എടുത്തെങ്കിലേ ഇത് സംസാരിക്കാൻ സാധ്യതയുള്ളൂ. അതിന്റെ വിശദീകരണങ്ങൾ ആവർത്തിക്കാതിരിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ദൈവസന്നിധിയിൽ ഓർക്കുകയാണ്. ഈ വിഷയം നമ്മൾ പഠിക്കുമ്പോൾ 2 പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഒരു ചങ്ങലയായിട്ടാണ് വിശുദ്ധ ലൂക്കോസ് ഈ വേദപുസ്തകത്തിലൂടെ അവതരിപ്പിക്കുന്നത്. 1, സഖറിയ പ്രവാചകന്റെ മുമ്പിലേക്ക് കടന്നു ചെന്ന് വാർദ്ധക്യത്തിൽ ഒരു മകനെ ലഭിക്കും, യോഹന്നാന്റെ ജനനത്തെ കുറിച്ച് കൃത്യമായി അറിയിക്കുന്ന ഒരു സംഭവം. മാസങ്ങൾക്ക് ശേഷം അതേ മാലാഖ ദൈവത്തിന്റെ ദൂതുമായി ദേവാലയ പശ്ചാത്തലത്തിൽ ജീവിക്കുന്ന കന്യക മറിയാമിന്റെ അടുത്തേക്ക് വന്ന് കൃപ നിറഞ്ഞവളെ നിനക്ക് വന്ദനം എന്ന സംബോധനയോടുകൂടി പുരുഷനെ അറിയാതെ നീ പരിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും എന്ന സദ്വർത്തമാനം കൃത്യമായി മാതാവിനെയും അറിയിച്ചു. രണ്ടുപേരോടും ഈ മാലാഖ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഡു നോട്ട് ബി അഫ്രൈഡ് ഓർ ഫിയർ നോട്ട്, ഭയപ്പെടേണ്ട എന്നൊരു വാക്ക് കൃത്യമായിട്ട് ഉണ്ട്. അതിലൂടെ ഒരു കാര്യം വ്യക്തമാണ്, സാധാരണ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിക്ക് ഭയമുണ്ടാക്കുന്ന ഒരു സംഭവമാണ്, അല്ലെങ്കിൽ പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു സംഭവമാണ് ഗബ്രിയേൽ മാലാഖ ദൈവത്തിന്റെ ദൂതുമായി സന്ദേശവുമായി കടന്നു വന്നപ്പോൾ അറിയിച്ചത്. ഒരു അല്ലെങ്കിൽ സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ഞെട്ടൽ ഉണ്ടാക്കുന്ന സംഭവം. സക്കറിയ പുരോഹിതനെ സംബന്ധിച്ചിടത്തോളം പുരോഹിത പദവി കൊണ്ട് അതിലൂടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നു. വാർദ്ധക്യത്തിലേക്ക് അവരുടെ കുടുംബ ജീവിതം മാറിക്കഴിഞ്ഞപ്പോൾ ഇനി ഒരു പുത്ര സൗഭാഗ്യം ലഭിക്കില്ല എന്ന ചിന്തയിലും വിശ്വാസത്തിലും നിലനിൽക്കുമ്പോഴാണ് ദൂതൻ മദ്ബഹായുടെ ഉള്ളിൽ ധൂപാർപ്പണം നടത്തുന്ന പുരോഹിതന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടതും അതുപോലെ തന്നെ അദ്ദേഹം ഊമനായി മാറിയത്. പിന്നീട് ഒരു എഴുത്ത് പലകയിൽ മകന്റെ പേരിനെ കുറിച്ചുള്ള ചോദ്യം ചോദിച്ചപ്പോൾ എഴുതി കൊടുത്തു യോഹന്നാൻ. അതിനുശേഷമാണ് തന്റെ സംസാരശേഷി തിരികെ ലഭിച്ചത്. അതിലൂടെ ഭയത്തിന്റെ ഒരു നിഴലിലേക്കും താഴ്വരയിലേക്കും സക്കറിയാവിനെ മാറ്റിക്കളഞ്ഞ ഒരു സംഭവം ആണ് സക്കറിയാവിനോടുള്ള അറിയിപ്പെങ്കിൽ ദേവാലയ പശ്ചാത്തലത്തിൽ ചാർച്ചക്കാരോടൊപ്പം അല്ലെങ്കിൽ ചാർച്ചക്കാരുടെ ഗണത്തിൽപ്പെട്ട സക്കറിയാവിനോടൊപ്പം ഒക്കെ തന്റെ ബാല്യകാലവും ഒക്കെ ചെലവാക്കിക്കൊണ്ട് കൗമാരത്തിലേക്ക് പ്രവേശിച്ച ഒരു പെൺകുട്ടിയുടെ മുമ്പിലേക്കാണ് ഞെട്ടിപ്പിക്കുന്ന, ഭീതി ഉണ്ടാക്കുന്ന, സമൂഹത്തിന്റെ മുമ്പിൽ തലകുനിച്ച് നടക്കേണ്ട ഒരു വാർത്തയുമായി ഗബ്രിയേൽ മാലാഖ കടന്നു വന്നത്. ദൈവം ഗബ്രിയേൽ മാലാഖയെ അയക്കുമ്പോൾ തന്നെ ഗബ്രിയേൽ മാലാഖയിലൂടെ ദൈവം വെളിപ്പെടുത്തിയ ഒരു വാക്കാണ് ഭയപ്പെടേണ്ട. ആ സംഭവം കർത്താവിന്റെ ജനനത്തിലും ഈ വാക്ക് പറയുന്നുണ്ട്, ഭയപ്പെടേണ്ട, സർവജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. അപ്പോൾ നമ്മളുടെ ചിന്തകൾക്കപ്പുറമായി ഏത് കാര്യം കടന്നു വന്നാലും ദൈവമോ ദൈവദൂതനോ വെളിപ്പെടുത്തുന്ന ഒരു വാക്കിന്റെ പട്ടികയിൽപ്പെട്ടതാണ് ഭയപ്പെടേണ്ട. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത വിഷമങ്ങളോ രോഗങ്ങളോ ഒക്കെ കടന്നു വരുമ്പോൾ നമ്മൾ ഉത്കണ്ഠാകുലരാകാറുണ്ട്, ഭയത്തിന്റെ താഴ്വരയിലേക്ക് അറിയാതെ വഴുതി പോകാറുണ്ട്, വിശ്വാസം നഷ്ടപ്പെടാറുണ്ട്, ദൈവത്തിൽ നിന്ന് അകലാൻ പലപ്പോഴും ശ്രമിക്കാറുണ്ട്, പ്രാർത്ഥിച്ചിട്ട് ഇതിൽ വലിയ പുണ്യമൊന്നും ലഭിക്കുകയില്ല എന്ന് വിശ്വാസക്കുറവ് പ്രകടിപ്പിക്കാറുണ്ട്. ചിലരൊക്കെ മതങ്ങൾ മാറി നോക്കുന്നവരുണ്ട്, ചിലരൊക്കെ സഭകൾ മാറി നോക്കുന്നവരുണ്ട്, ചിലരൊക്കെ ഇതിന്റെ ഒന്നിന്റെ ആവശ്യമില്ല, ശാസ്ത്ര ലോകമാണ് ഇന്ന് ലോകത്തിൽ ഏറ്റവും അനിവാര്യം എന്ന് ചിന്തിച്ച് ഒരു സാങ്കേതിക വിദ്യയുടെ പിൻബലത്തിൽ മാത്രം ജീവിക്കുന്നവരെ ഇന്ന് കാണാൻ സാധിക്കുന്നുവെങ്കിൽ ഈ അമ്മയുടെ മുഖത്തേക്ക് നമുക്കൊന്ന് നോക്കിയാൽ അമ്മ എന്ന പദം നമ്മൾ കൃത്യമായിട്ട് നമ്മളൊക്കെ നമ്മുടെ മരണം വരെ കൃത്യമായിട്ട് എല്ലാ സമയത്തും കൊതി തീരാതെ വിളിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വാക്കാണ് അമ്മ. അമ്മ എന്ന് വിളിച്ച് കൊതി തീരാത്ത ഒരു കുട്ടി, ഒരു കുട്ടിത്വം എല്ലാ മനുഷ്യരിലും ഉണ്ട്. അതിന് എത്ര പ്രായമായാലും അമ്മയെന്നൊന്ന് വിളിക്കുമ്പോൾ അമ്മയിൽ നിന്ന് കിട്ടുന്ന ഒരു സ്നേഹവും സന്തോഷവും എല്ലാ മനുഷ്യന്റെയും മനസ്സിൽ ഒതുങ്ങിയിരിപ്പുണ്ട്. ഇത് അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ്, എല്ലാ അമ്മമാരും ആഗ്രഹിക്കാറുണ്ട് എന്നാണ് ഞാൻ വായിച്ചതും കേട്ടതും. മക്കളുടെ മടിയിൽ കിടന്ന് മരിക്കണം, അല്ലെങ്കിൽ മക്കളുടെ കരത്തിൽ കിടന്നുകൊണ്ട് മക്കളുടെ എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ച് മക്കളുടെ ആശ്വാസ വചനങ്ങൾ കേട്ട് മക്കൾ കണ്ണ് തിരുമി അടയ്ക്കണം, മക്കൾ അവസാനത്തെ ഒരു തുള്ളി വെള്ളം കൊടുക്കണം, ഇങ്ങനെയുള്ള ചിന്തകൾ സാധാരണ അപ്പന്മാർക്കും അമ്മമാർക്കും ഉണ്ടെങ്കിൽ വളരെ വ്യത്യസ്തമായിട്ടാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്ന അല്ലെങ്കിൽ ധ്യാനത്തിൽ കൊണ്ടുവരുന്ന കന്യകമറിയാമിന്റെ ജീവിതത്തിൽ അങ്ങനെയുള്ള പശ്ചാത്തലത്തിന് പകരം മകനെ മടിയിൽ കിടത്തി മരണത്തിന്റെ അരികിലേക്ക് സാന്ത്വനം നൽകി വിടുന്ന ഒരമ്മയെ നമുക്ക് കാണാം. വീണ്ടും ഈ അമ്മയുടെ ജീവിതത്തെ കൃത്യമായിട്ടൊന്ന് പങ്കുവെക്കുവാൻ അല്ലെങ്കിൽ വിശദീകരിക്കാൻ ശ്രമിച്ചാൽ ആരവങ്ങളുടെയും ഉത്സവ ഭൂമിയിൽ ആരവങ്ങളുടെയും വർണ്ണങ്ങളുടെയും ഇടയിൽ അല്ലെങ്കിൽ ഒരു പെരുന്നാളിന്റെ ആഘോഷത്തിന്റെ മധ്യത്തിൽ തന്റെ കൈവിട്ട് മറ്റാരുടെയോ കൂട്ടത്തിലായിപ്പോയ ഒരു കുഞ്ഞിനെ കുറിച്ച് വിലപിക്കുന്ന ഒരമ്മയെ, കന്യക മറിയാമിനെ നമുക്ക് നമ്മുടെ വേദപുസ്തകത്തിലൂടെ കാണാം. അതിനുശേഷം വീണ്ടും വളർത്തു പിതാവെന്ന് വിശേഷിപ്പിക്കുന്ന ജോസഫിന്റെ മരണം ഒരുപക്ഷെ ജീവിതത്തിൽ അനിശ്ചിതത്വങ്ങൾ ഉണ്ടാക്കിയേക്കാം. ഈ കുഞ്ഞിനെ വളർത്തുവാനുള്ള ഉത്കണ്ഠ, ചിലപ്പോഴൊക്കെ ശൈശവത്തിൽ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ ശൈശവാവസ്ഥയിലായിരിക്കുമ്പോൾ കുടുംബനാഥൻ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ട അവരെ നമ്മൾ ഉത്കണ്ഠയോടെ നോക്കാറുണ്ട്, അവരുടെ ചലനങ്ങളെയെല്ലാം നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. പക്ഷെ ഒരിക്കൽ പോലും അവരുടെ ഉത്കണ്ഠയെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കാറില്ല. ഈ അടുത്ത സമയത്ത് ഞാൻ ഒരാളോട് സംസാരിക്കേണ്ടി വന്നു, മറ്റൊരു ആളോട് സംസാരിച്ചു, കൂട്ടത്തിൽ സംസാരിച്ചതാണ്. അവർ പറഞ്ഞത് ഭർത്താവ് മരിച്ചു, 3 കുഞ്ഞുങ്ങളുണ്ട്. മരിച്ച സമയം ദേവാലയത്തിലെ സകലരും വന്ന് വളരെ ഭംഗിയായി ആശ്വസിപ്പിച്ചു. ധൂപാർപ്പണം ഓരോ വൈദികനും വന്ന് കൃത്യമായിട്ട് നടത്തി. ഏറെ പേര് പ്രസംഗിച്ചു. കൂട്ടത്തിൽ വടയും ചായയും ഒക്കെ ഉണ്ടായിരുന്നു, അതും എല്ലാവരും കഴിച്ചു. അവര് തന്നെ കൊണ്ടുവന്നു, എനിക്ക് അതിനും പൈസയൊന്നും ചെലവായില്ല. പക്ഷേ ഓരോ ദിവസം കഴിയും തോറും ആൾക്കൂട്ടം കുറഞ്ഞു വന്നു, പിന്നീട് വീണ്ടും കുറഞ്ഞു. വിശ്വാസികളെയും കാണുന്നില്ല, വൈദികരെയും കാണുന്നില്ല. ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാൻ പാടില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ പഠിച്ചു, അമ്മയുടെ സഹനത്തിന്റെ മുഖം എന്റെ മനസ്സിലേക്ക് എപ്പോഴൊക്കെ ഓടിയെത്തുന്നുവോ, അമ്മ മകനായ ക്രിസ്തുവിനെ മടിയിൽ വച്ച് താലോലിച്ചുകൊണ്ട് ആ മരണത്തിന്റെ വക്കിലേക്കും ആശ്വാസം നൽകി മകനെ യാത്ര അയക്കുന്നൊരു മുഖം എനിക്ക് ഇന്റർനെറ്റിൽ കൂടെ കിട്ടിയെന്ന് അവർ പറഞ്ഞത്. എന്തുമാകട്ടെ, അങ്ങനൊരു ചിത്രം വേദപുസ്തകത്തിലുണ്ടല്ലോ. ഇന്റർനെറ്റിൽ വരുന്നതിന് മുമ്പ് അത് വേദപുസ്തകത്തിൽ വായനയുടെ പരക്കിൽ അങ്ങനൊരു മുഖം നമുക്ക് അടർത്തിയെടുക്കാൻ സാധിക്കും. ആ മുഖം കണ്ടു കഴിഞ്ഞപ്പോൾ ദേവാലയത്തെയോ വൈദികനെയോ വിശ്വാസിയെയോ ഒന്നും പഠിക്കുവാൻ എനിക്ക് തോന്നുന്നില്ല. ഞാൻ എന്നിൽ തന്നെ ദൈവകൃപയിൽ ധൈര്യപ്പെട്ടുകൊണ്ട് ജീവിക്കുവാൻ ഇഷ്ടപ്പെടുന്നു. ഒന്നൊരു സ്ത്രീ ഫോൺ കോളിലൂടെ ഇങ്ങനെ പറഞ്ഞത് എന്റെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. ജോസഫിന്റെ മരണം കഴിഞ്ഞു, പിന്നീട് മകൻ വീട് വിട്ടിറങ്ങുകയാണ്. വീട് വിട്ടിറങ്ങാന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടിയല്ല, തന്റെ ദൗത്യ നിർവഹണത്തിന് വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. അതിനുശേഷം മകനെ കുറിച്ച് അശുഭകരമായ കാര്യങ്ങൾ ധാരാളം കേൾക്കുന്നു. നഗരങ്ങളും പട്ടണങ്ങളുമൊക്കെ മകനെ തിരസ്കരിക്കുന്നു. സിനഗോഗുകളിലൊക്കെ പരീശന്മാരും സദൂക്യരും ഒക്കെ കൂടിയാലോചന നടത്തുന്നു, മകനെ എങ്ങനെ കെണികളിൽ ഉൾപ്പെടുത്താം. രാത്രി പലപ്പോഴും ഉറങ്ങുന്നത് വഞ്ചിയിലോ വഞ്ചിയുടെ കരക്കടുപ്പിക്കുന്ന തീരങ്ങളിലോ ആയിരിക്കാം. അതിനുശേഷം ചിലപ്പോഴൊക്കെ വിശന്നപ്പോൾ അത്താഴത്തിന് വേണ്ടി കതിർമണികൾ പറിച്ചെടുത്ത് ശിഷ്യന്മാര് കഴിക്കുന്ന കാര്യം പറയുന്നുണ്ട്. കൂട്ടത്തിൽ കൂടെ നടന്ന കർത്താവും ചിലപ്പോഴൊക്കെ അങ്ങനെ കഴിച്ചതാണ്. അതോടൊപ്പം തന്നെ അഞ്ചപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുമ്പോഴും മറ്റു സന്ദർഭങ്ങളിലുമൊക്കെ എല്ലാവരെയും തിന്ന് തൃപ്തിപ്പെടുത്താൻ യേശുവിന് അവസരം കിട്ടി. പക്ഷെ യേശു കഴിച്ചതായിട്ട് അവിടെ പറയുന്നില്ല. അന്ത്യത്താഴ ശുശ്രൂഷയിലും പറയുന്നത് ഇതെന്റെ ശരീരം ഇതെന്റെ രക്തം, നിങ്ങളിത് വാങ്ങി ഭക്ഷിക്കുകയും. ക്രിസ്തു ആ സമയത്തും അത് കഴിച്ചു എന്ന് പറഞ്ഞ് ഉറപ്പിക്കുന്ന ഒരു വാചകത്തിന്റെ ഒരു ജീർണത നമുക്ക് അവിടെയൊക്കെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി യേശു തമ്പുരാന്റെ ജീവിതം മുന്നോട്ട് പോകുമ്പോഴും തന്റെ വിഷമങ്ങളെ പങ്കുവെക്കുവാൻ പങ്കാളി നഷ്ടപ്പെട്ടു. കൂട്ടക്കാരൊക്കെ കൂടെ ഉണ്ടെങ്കിലും അതിനൊന്നും പൂർണമായി തന്റെ വിഷമങ്ങളെ പങ്കുവെക്കാൻ പറ്റുന്ന ആരെയും കിട്ടുന്നില്ല. ഏറ്റവും ഒടുവിൽ കുരിശിന്റെ വഴിയിലും അമ്മ കൂടെ നടക്കുകയാണ്. ഒടുവിൽ കുരിശിൽ നിന്ന് താഴേക്ക് ഇറക്കി വെക്കുമ്പോൾ കത്തലിക് ചർച്ചിലൊക്കെ കിയാത്തോ എന്ന് പറയുന്ന ഒരു പ്രത്യേകമായ ആശയമുണ്ട്. മകനെ മടിയിൽ കിടക്കുന്ന ആ വേദനയുടെ മുഖം പങ്കുവെക്കുന്ന സഹനത്തിന്റെ ഒരമ്മയുടെ മുഖം. ഇങ്ങനെ ഈ സംഭവങ്ങൾ കഴിഞ്ഞ് പുത്രന്റെ കൈകളിൽ കിടന്ന് മരിക്കേണ്ടുന്നതിന് പകരം അമ്മയുടെ മടിയിൽ കിടന്ന് മകൻ മരിച്ച് ആ ഒരു സംസ്കാര ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുക്കപ്പെടുന്നതിന് മുമ്പ് പറയുകയാണ് യോഹന്നാനോട്, ഇതാ നിന്റെ അമ്മ. കന്യക മറിയാമിനോട് പറയുന്നു, ഇതാ നിന്റെ മകൻ. ഇതാണ് കന്യക മറിയാമിനും വിശ്വാസിക്കും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം. ക്രിസ്തു നമ്മൾ ഇന്നത്തെ ധ്യാനത്തിലൂടെ, ഇന്നത്തെ അനുഗ്രഹീതമായ ചിന്തയിലൂടെ, നമ്മുടെ പ്രാർത്ഥനയിലൂടെ, ധ്യാനത്തിലൂടെ ക്രിസ്തുവിന്റെ മുമ്പിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ കുരിശിൽ പറയ്ക്കപ്പെട്ടവനും ഉദ്ധിതനുമായ ക്രിസ്തു ജീവന്റെ തുടിപ്പായി ഇന്നും വിശുദ്ധ ബലിയുടെ മധ്യത്തിലൂടെ നമ്മളോടൊപ്പം സഞ്ചരിക്കുമ്പോൾ കന്യക മറിയാമിലൂടെ ആരൊക്കെ പ്രാർത്ഥിച്ച് മധ്യസ്ഥതയിൽ കടന്നു വരുന്നുവോ അവരോടെല്ലാം പറയുന്നു, ഇതാ നിന്റെ അമ്മ. അമ്മയോട് പറയുന്നു, ഇതാ നിന്നെ അന്വേഷിച്ച് മധ്യസ്ഥതയിലൂടെ കടന്നു വന്ന നിന്റെ മകൻ, നിന്റെ മകൾ. ഇങ്ങനെ ഒരു ബന്ധമാണ് യഥാർത്ഥത്തിൽ കന്യക മറിയാമിലൂടെ നമുക്ക് ലഭിച്ചതെങ്കിൽ, ഞാനിത് പറഞ്ഞത് ജന്മം കൊണ്ട് മാത്രമല്ല, കർമ്മപദത്തിലും ഈ അമ്മ എല്ലാ രീതിയിലും മാതൃകയുള്ളവളാണെന്ന് തെളിയിക്കുകയാണ്. ജന്മത്തിന് വേണ്ടി ദൈവം തിരഞ്ഞെടുത്തു. സമൂഹത്തിൽ നിന്ദ്യമായ കാര്യങ്ങൾ കേട്ടുകൊണ്ട് ഈ കുഞ്ഞിനെ ഗർഭം ധരിച്ചുകൊണ്ട് 9 മാസം ചുമന്നു. വേദനയുടെ പ്രസവത്തിന് വേണ്ടി അതിലും വലിയ വേദനാജനകമായ ഒരു സാഹചര്യത്തിലാണ് പ്രസവിക്കേണ്ടി വന്നത്. അത് കഴിഞ്ഞു ആ ദിവസം തന്നെ ഭർത്താവിന് ലഭിക്കപ്പെട്ട ദർശനത്തിന്റെ പശ്ചാത്തലത്തിൽ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് മറ്റൊരു ഭൂഖണ്ഡത്തിലേക്ക് പോവുകയാണ്. ഇന്നത്തെ പശ്ചാത്തലത്തിൽ സ്വിയസ് കനാലും കടന്ന് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ മിസ്രൈമിലേക്ക് പലായനം ചെയ്യേണ്ടി വന്ന ദാരുണമായൊരു രംഗം. അപ്പോൾ അവിടെ മുതൽ കർമ്മം ആരംഭിക്കുകയാണ്. ആദ്യം ജന്മം കൊടുത്തു, അതിനുശേഷം കർമ്മപദത്തിൽ സുഖത്തിനേക്കാൾ ഉപരി സങ്കടവും ഉത്കണ്ഠയും മാത്രം ലഭിച്ചുകൊണ്ട് ഈ കുഞ്ഞിനെ വളർത്തുവാൻ ബന്ധപ്പെടുന്ന ഒരമ്മയെ അവിടെ കാണാം. ഇന്നത്തെ നമ്മുടെ സാമൂഹിക പശ്ചാത്തലത്തിൽ ഇങ്ങനൊരു ബന്ധപ്പാടൊന്നും ഒരമ്മ എടുക്കേണ്ടി വരുന്നില്ല. പക്ഷേ എങ്കിലും അമ്മയുടെ ഹൃദയവും എല്ലാ കുഞ്ഞുങ്ങളുടെ ഹൃദയവും അവരവരുടെ കുഞ്ഞുങ്ങളുടെ ഹൃദയവും തമ്മിൽ ഒരു ബന്ധമുണ്ട്. ആ ബന്ധത്തോടൊപ്പം ഒരു വ്യക്തിക്ക് ഒരമ്മയെ മാത്രമേ അമ്മയെന്ന് വിളിക്കാൻ പറ്റൂ. പക്ഷേ ലോകത്തിലെ എല്ലാ മനുഷ്യർക്കും അമ്മയെന്ന് വിളിക്കാൻ പറ്റുന്ന ഒരേ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ആ വ്യക്തിയുടെ പേരാണ് മദർ മേരി, അല്ലെങ്കിൽ കന്യക മറിയം. ഈ അമ്മ ഭൂമിയിലെ എല്ലാ അമ്മമാർക്കും ഒരേ മുഖമാണ് എന്ന് തെളിയിക്കുന്ന ഒരമ്മയുടെ പശ്ചാത്തലം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരികയാണ്. ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും മറിയാം അമ്മയാണെന്ന് ഞാൻ പറഞ്ഞതുപോലെ തുടർന്ന് ഇതിന്റെ രണ്ടാം ഭാഗത്തിലേക്ക്, ഇതൊരു ആമുഖമാണ് ഞാൻ പറഞ്ഞത്, ഇതിന്റെ രണ്ടാം ഭാഗത്തിലേക്ക് എത്തുമ്പോൾ ഈ അനൗൺസിയേഷൻ അല്ലെങ്കിൽ ഈ ഒരു വചനിപ്പ് പെരുന്നാൾ നമ്മൾ എല്ലാ വർഷവും ഇങ്ങനെ ആചരിക്കുകയും ആഘോഷിക്കുകയും നോമ്പുകാലത്തിന്റെ ഏറ്റവും ഉച്ചസ്ഥായിൽ നിൽക്കുമ്പോൾ പോലും ദുഃഖവെള്ളിയാഴ്ച കടന്നു വന്നാലും അന്ന് പ്രഭാത പ്രാർത്ഥനയോടൊപ്പം വിശുദ്ധ കുർബാന ചൊല്ലിയിട്ട് മാത്രമേ ദുഃഖവെള്ളിയാഴ്ചയുടെ യാമപ്രാർത്ഥനകൾ നടത്താവൂ എന്ന് സഭ നിർബന്ധിക്കുമ്പോൾ ചിലപ്പോഴെങ്കിലും നമ്മൾ ചിന്തിക്കും തൊട്ടടുത്ത ഞായറാഴ്ച ഇതും കൂടെ ചേർത്തങ്ങ് ചൊല്ലിയാ പോരെ, അല്ലെങ്കിൽ തൊട്ട് ആദ്യത്തെ ആഴ്ച തന്നെ അങ്ങ് ചൊല്ലിയാ പോരെ എന്ന് ചിലപ്പോഴൊക്കെ പറയുന്നവരെയും ചിന്തിക്കുന്നവരെയും ഒക്കെ നമ്മുടെ സമൂഹത്തിൽ കാണുന്നുണ്ടെങ്കിൽ അതിന് പിതാക്കന്മാർ കൊടുത്ത ഒരു തലക്കെട്ട് ഇങ്ങനെയാണ്: ഇറ്റ് ഈസ് ടു റിസ്റ്റോർ റിട്ടേൺ ആൻഡ് റിന്യൂ സംതിങ് ഇൻ യുവർ ലൈഫ്. ഇത് മൂന്നും കേൾക്കുമ്പം ആ മൂന്ന് വാക്കുകളാണെങ്കിലും അർത്ഥതലത്തിൽ ഒരുപാട് സാമ്യമുള്ള മൂന്ന് വാക്കുകളാണ് ഞാൻ പറഞ്ഞത്. റിസ്റ്റോറേഷൻ എന്ന് പറഞ്ഞാൽ ദ ആക്ഷൻ ഓഫ് റിട്ടേണിംഗ് സംതിങ് ടു എ ഫോമർ ഓണർ പ്ലേസ് ഓർ കണ്ടീഷൻ, ഒരു പൂർവ്വസ്ഥിതിയിലേക്ക് മാറ്റപ്പെട്ട, അതായത് ഒരു പൂർവ്വസ്ഥിതിയിലേക്ക് ഒരു വ്യക്തിയെയോ ഒരു സ്ഥലത്തെയോ ഒരു അവസ്ഥയോ മാറ്റിയെടുക്കുന്ന അവസ്ഥയാണ് റിസ്റ്റോറേഷൻ. റിട്ടേൺ മീൻസ് കം ഓർ ഗോ ബാക്ക് ടു എ പ്ലേസ് ഓർ പേഴ്സൺ, ആക്ട് ഓഫ് ഗോയിങ് ബാക്ക്, പൂർവ്വസ്ഥിതിയിലേക്ക് മടങ്ങിപ്പോകുക, കം ബാക്ക് ഓർ യു ടേൺ എന്ന് വേണമെങ്കിൽ വിളിക്കാം. ആൻഡ് ദ റിന്യൂവൽ മീൻസ് the replacing or repair of something that is worn out, run down or broken. മുറിവേൽത്തതായോ പൊട്ടി തകർന്നു പോയ അല്ലെങ്കിൽ നശിച്ചുകൊണ്ടിരിക്കുന്ന നശിച്ചു പോയതായ ഒരു അവസ്ഥയിൽ നിന്ന് വീണ്ടും പുതുക്കത്തിന്റെ അവസ്ഥയിലേക്ക് കടന്നു വരുവാൻ ഉള്ള ഒരു ആശയം. ഇത് മൂന്നും കൂടെയാണ് യഥാർത്ഥത്തിൽ ഈ ഒരു വിഷയത്തെ ഇത്രയും പ്രസക്തമാക്കുന്നത്. കാരണം ചരിത്രം അന്ന് വരെ മുന്നോട്ട് സുഗമമായി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചരിത്രത്തിന് പുതിയൊരു അധ്യായം തുടക്കം കുറിച്ച സമയമാണ്, അതിന്റെ പ്രാരംഭ ദശയാണ് അനൗൺസിയേഷൻ. അത് സംജാതമാകുന്നതും യാഥാർത്ഥ്യമാകുന്നതുമാണ് December 25 കർത്താവിന്റെ അനുഗ്രഹീതമായ തിരുജനനം. ഈ വിഷയം നമ്മൾ പഠിക്കുമ്പോൾ നമ്മളുടെ ജീവിതത്തിലും ഇതുമായിട്ട് എന്തെങ്കിലും മാറ്റത്തിന് നമ്മളൊരു സാധ്യതയുടെ വാതിൽ തുറക്കുന്നുണ്ടോ? ഇത് ശാന്തമായിട്ട് ചിന്തിക്കുമ്പോഴാണ് ഈ അനൗൺസിയേഷൻ എന്ന പെരുന്നാൾ അന്വർത്ഥമാകുന്നത്, നമ്മുടെ ജീവിതത്തിൽ അത് കൂടുതൽ അർത്ഥതലത്തിലേക്ക് നീക്കപ്പെടുന്നത്. അനൗൺസിയേഷൻ എന്ന് പറഞ്ഞാൽ കേവലം ഒരു പെരുന്നാളിനേക്കാൾ ഉപരിയായി വിശുദ്ധ കന്യക മറിയം ദൈവത്തിന്റെ നിയോഗത്താൽ കടന്നു വരുന്ന ഗബ്രിയേൽ മാലാഖിയെ സന്തോഷത്തോടെ ഭക്തിയോടെ ഭയത്തോടെ സ്വീകരിക്കുന്നു. ആ വാക്ക് ഭവിക്കട്ടെ അതുപോലെ ആകട്ടെ എന്ന് സ്വയം വിധേയപ്പെടുത്തിക്കൊണ്ട് അന്നു മുതൽ പരിശീലനം നടത്തുന്നത് മറ്റൊന്നുമല്ല, പഴയ നിയമത്തിൽ യെശയ്യാ പ്രവചനത്തിലും മലാഖി പ്രവചനത്തിലും മീഖാ ദീർഘദർശിയുടെ പ്രവചനത്തിലും ഒക്കെ പറഞ്ഞിരിക്കുന്ന പഴയ നിയമത്തിൽ ക്രിസ്തുവിന്റെ ജനനത്തെ കുറിച്ച് ശക്തമായി പ്രതിപാദിക്കുന്ന ആ വിഷയങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് ഗബ്രിയൽ മലാഖ കടന്നു വരുന്നത്. അപ്പോൾ ഒരു ചെറിയ കാര്യമല്ല, പഴയ നിയമത്തിലെ 39 പുസ്തകങ്ങളിലൂടെ ദൈവം ഈ ലോകത്ത് മനുഷ്യനായി ജനിക്കേണ്ടി വരുന്ന ഒരവസ്ഥയെ കുറിച്ച് പല രീതിയിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഒടുവിൽ ദൈവം കാണപ്പെടുന്ന മനുഷ്യന്റെ മുമ്പിൽ കാണപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് കടന്നു വന്നപ്പോൾ അതിലൂടെ ഒരു പുതിയ പശ്ചാത്തലം തന്നികമറിയാമിന് നിയോഗമായി ലഭിക്കുകയാണ്. നമ്മൾ ശാന്തമായിട്ട് ചിന്തിക്കുക, ദൈവത്തിന്റെ നിശ്ചയങ്ങൾക്ക് വിധേയപ്പെടുവാൻ നമ്മൾ തയ്യാറാണോ? നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുന്നത് നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തണമേ എന്ന് പാടുമ്പോഴും അത് കഴിഞ്ഞിട്ട് കൗമ ചൊല്ലിയാൽ പിന്നെ പ്രാർത്ഥിക്കുന്നതെല്ലാം നമ്മുടെ ചില ആവശ്യങ്ങൾ. ആരാധനാലയത്തിൽ വരുമ്പോഴും സുബോറോ പ്രാർത്ഥനയിൽ സംബന്ധിക്കുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ പെരുന്നാളുകളിൽ സംബന്ധിക്കുമ്പോൾ പെരുന്നാളുകൾക്ക് നേർച്ച കൊടുക്കുമ്പോഴൊക്കെ നമ്മൾ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്ന ചില ഉദ്ദേശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ വ്യക്തിപരമായ ആവശ്യമാണ്. ദൈവനിശ്ചയം പോലെ നടക്കട്ടെ, ദൈവനിശ്ചയങ്ങൾക്ക് എന്നെ ഞാൻ വിധേയപ്പെടുത്തുന്നു. ആ ദൈവനിശ്ചയത്തിൽ സങ്കടമുള്ളതുണ്ടെങ്കിലും സന്തോഷമുള്ളതുണ്ടെങ്കിലും കർത്താവേ അതിനെ ആസ്വദിക്കുവാൻ, ദുഃഖമാണെങ്കിലും സന്തോഷമാണെങ്കിലും അതിനെ ആസ്വദിക്കുവാനുള്ളൊരു കൃപ എനിക്കുണ്ടാകണമേ. ഈ ചിന്ത കൊണ്ട് വേണം യഥാർത്ഥത്തിൽ വചനിപ്പ് പെരുന്നാൾ സന്തോഷിക്കുവാൻ. അതല്ലാതെ ഞാൻ നാട്ടിൽ നിന്ന് ഒരാളെ വിളിച്ചപ്പം പറഞ്ഞു ഞങ്ങളുടെ പള്ളിയില് പാച്ചോറാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇവിടെ ചോറ് കാണും, അതിന് പായിക്കാത്താണോ അതോ പായില്ലാതാണോ എന്ന് എനിക്കറിയാൻ പാടില്ല, അല്ലെങ്കിൽ കഞ്ഞി, അതിനകത്ത് വെള്ളം ചേർത്ത് കഴിയുമ്പോൾ കഞ്ഞിയാകും, അത് ചോറ് കാണുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ഇന്ന് ആ ആളിന്റെ സന്തോഷം ഇന്ന് പള്ളി പോകണം, നാളെ 40 വെള്ളിയാഴ്ച എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല, പക്ഷെ ഇന്ന് പോയാൽ പാച്ചോറ് കിട്ടും. അപ്പൊ ഈ പാച്ചോറാണ് നമ്മുടെ വചനിപ്പ് പെരുന്നാളിന്റെ ഉദ്ദേശമെങ്കിൽ അതുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. പാച്ചോറ് ഒരു നേരം ഭക്ഷണത്തിനോടൊപ്പം അല്ലെങ്കിൽ അതിന് പകരമായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ആഹാരമാണ്. പക്ഷെ അതിന് പെരുന്നാൾ ആയതുകൊണ്ടാണ് പാച്ചോറ് നിറച്ച കൊടുക്കുന്നത്, അതിന്റെ സന്തോഷത്തിന്റെ ഭാഗമാണ്. പക്ഷേ ദൈവജനനി അല്ലെങ്കിൽ കന്യകമറിയാൻ ചിന്തിച്ചതുപോലെ ഇതാ ഞാൻ കർത്താവിന്റെ ദാസി നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറയാനുള്ള ആർജവത്വം നേടിയെടുക്കാൻ നമുക്ക് ആ ഒരു അവസ്ഥയിലേക്ക് തിരികെ പോകുവാൻ, ദാറ്റ് ഈസ് ദ കണ്ടീഷൻ ഓഫ് റെസ്റ്റോറേഷൻ ഓർ റിട്ടേണിംഗ് ഓർ റിന്യൂവൽ, ആ അവസ്ഥയിലേക്ക് നമുക്ക് മടങ്ങി ചെല്ലുവാൻ പ്രവചന പൂർത്തീകരണത്തിൽ കന്യകമറിയാൻ പ്രവർത്തിച്ചതുപോലെ നമുക്കും നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനുള്ള ഒരു മനസ്സൊരുക്കം. അതിനോടൊപ്പം ഒരു കാര്യം കൂടി പറയുമ്പോൾ എന്റെ പ്രസംഗത്തിന്റെ അവസാന ഭാഗത്തേക്ക് എത്തുകയാണ്. റെസ്റ്റോറേഷൻ ഓഫ് ദ റൂൾ ഓഫ് കിങ് ഓഫ് ഡേവിഡ്, ദാവീദിന്റെ രാജാവ് അല്ലെങ്കിൽ ദാവീദിന്റെ ആ വംശത്തിൽ പരിചയപ്പെട്ട ദൈവത്തിന് ഈ ഭൂമിയിലെ മനുഷ്യരെ കൃത്യമായി ഭരിക്കുവാൻ, ആ ഭരണത്തിൽ സംതൃപ്തി നേടുവാൻ, അതിൽ സന്തോഷിക്കുവാനുള്ള ഒരു റെസ്റ്റോറേഷൻ. നമ്മൾ ഇന്ന് നാട്ടിലാണെങ്കിൽ ഒരു ഇലക്ഷന് വേണ്ടി, 6 April നിയമസഭാ ഇലക്ഷനാണ്, ഇവിടെ ഒരു ഇലക്ഷന്റെ പശ്ചാത്തലം കഴിഞ്ഞു. ബൈഡന്റെ പക്ഷക്കാരുണ്ട്, ട്രംപിന്റെ പക്ഷക്കാരുണ്ട്. എന്റെ ചോദ്യം, ദൈവത്തിന്റെ പക്ഷക്കാർ ആരെങ്കിലും ഉണ്ടോ എന്നുള്ള ചോദ്യത്തിന് നമ്മുടെ എല്ലാം ഉണ്ടെന്ന് പറയും. പക്ഷേ ട്രംപിനോടൊപ്പം കാണിക്കുന്ന ഒരു ആർജവത്വം അല്ലെങ്കിൽ ബൈഡനോടൊപ്പം കാണിക്കുന്ന ഒരു ആർജവത്വം നമുക്ക് ദൈവത്തോട് ഉണ്ടോ, അല്ലെങ്കിൽ അതിനപ്പുറമായി നമുക്ക് ദൈവത്തോടുണ്ടോ ഒരു വിധേയത്വം, അവിടെയാണ് നമ്മുടെ ജീവിതക്രമം വ്യത്യാസപ്പെടുന്നത്. നമുക്ക് ചുറ്റുപാടുമുള്ള പ്രപഞ്ചത്തിലെ സുന്ദരമായ കാഴ്ചകൾ കാണാൻ ഇഷ്ടമാണ്. ഒരു പട്ടണത്തിൽ ചെന്നാൽ നമ്മൾ ആദ്യം അവിടെ തിരയുന്നത് അവിടെ ഭൂമിശാസ്ത്രപരമായി പ്രധാനപ്പെട്ടത് എന്തെങ്കിലും ഉണ്ടോ, സയൻസ് എക്സിബിഷൻ നടക്കുന്നുണ്ടോ, മ്യൂസിയം ഉണ്ടോ, അല്ലെങ്കിൽ കുട്ടികൾക്ക് ആസ്വദിക്കാൻ പറ്റുന്നത് എന്തെങ്കിലും ഉണ്ടോ. ഞാൻ പറയുന്നത് നിങ്ങൾ ഈ അടുത്ത സമ്മർ വെക്കേഷൻ വരെ, ഇപ്പൊ തന്നെ സ്പ്രിംഗ് വെക്കേഷന് ഒരുമാതിരിപ്പെട്ട ബീച്ചുകളിലൊക്കെ പോയി നിന്ന് ഫോട്ടോ ഫേസ്ബുക്കിൽ ഇട്ട സായുധ്യം അടഞ്ഞ ഒരുപാട് മനുഷ്യരെ ഉണ്ട്. എനിക്കും അവസരം കിട്ടിയിരുന്നെങ്കിൽ ഞാനും പോയേനെ, ഞാൻ ആരെയും കുറ്റപ്പെടുത്തുവാനല്ല, ബീച്ചിൽ പോകണ്ടെന്നോ സന്തോഷിക്കേണ്ട എന്നർത്ഥമല്ല. പക്ഷേ നിങ്ങൾ പോകുന്ന പട്ടണത്തിൽ ഒരു ദേവാലയം ഉണ്ടെങ്കിൽ ആ ദേവാലയത്തിൽ അത് അടഞ്ഞു കിടന്നാലും അടഞ്ഞു കിടന്നില്ലെങ്കിലും അതിന്റെ മുമ്പിൽ ആ കുട്ടികളെ കൊണ്ട് ചെന്ന് ഒന്ന് പ്രാർത്ഥിപ്പിക്കണം. നിങ്ങൾ കുടുംബമായി അവിടെ ചെന്ന് മുട്ടുകുത്തിയോ കൈകൂപ്പിയോ ഒരു നിമിഷം പ്രാർത്ഥിക്കാതെ, ഏത് സഭയുടെയും ആകട്ടെ, നമ്മുടെ സഭയുടെ എല്ലാ പള്ളികളും എല്ലാ സ്ഥലത്തും ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. അതോടൊപ്പം തന്നെ പഠിക്കുവാനുള്ള യൂണിവേഴ്സിറ്റികൾ ഈ ഈ രാജ്യത്ത് ഇഷ്ടംപോലെയുണ്ട്. അതിൽ ചെന്ന് അതൊന്ന് സന്ദർശിച്ച് അവിടെ ആരൊക്കെ പഠിച്ചിരുന്നു, അല്ലെങ്കിൽ ഇവിടെ പഠിച്ചിരുന്ന മഹാന്മാർ ആരൊക്കെയാണ്, നിങ്ങൾ അതിനെക്കുറിച്ച് ഒരു അസൈൻമെന്റ് എഴുതി എന്നെ കാണിക്കണം. അപ്പനും അമ്മയ്ക്കും ആവശ്യപ്പെടാൻ പറ്റുന്ന, പക്ഷെ നമ്മൾ അവർക്ക് തിന്നാൻ പറ്റുന്നത് മാക്സിമം വാങ്ങിച്ചു കൊടുക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ അവര് ട്രെഡ്മില്ലിലോ അല്ലെങ്കിൽ പിന്നെ വർക്കൗട്ട് ചെയ്യാനുള്ള എല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കും. ബാസ്കറ്റ്ബോളിന് വേണമെങ്കിൽ ഏത് സ്ഥലത്ത് കൊണ്ടുപോയി ട്രെയിനറെ വെച്ച് പഠിപ്പിക്കും, കൂട്ടത്തിൽ കീബോർഡ് പഠിപ്പിക്കും, കൂട്ടത്തിൽ കുമോൺ പഠിപ്പിക്കും. ഇതെല്ലാം നല്ലതാണ്. പക്ഷേ ദൈവത്തെ മറന്നുപോയിട്ട് ഇത് എന്ത് പഠിച്ചാലും അത് നമ്മുടെ കുടുംബത്തിനോ സഭയ്ക്കോ സമൂഹത്തിനോ ഇടവകയ്ക്കോ ദേശത്തിനോ ലോകത്തിനോ പ്രയോജനപ്പെടുന്നതല്ല. ഇത് ബോധപൂർവം പഠിപ്പിച്ച ഒരാളാണ് കന്യകമറിയ. അതുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗത്തിന്റെ അവസാന ഭാഗത്തേക്ക് ഞാൻ എത്തിക്കഴിഞ്ഞു. നൊമ്പരങ്ങൾ ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് പുത്രന്റെ നിയോഗങ്ങൾക്ക് കരുത്ത് നൽകി എന്ന ഒരൊറ്റ കാര്യത്തിലാണ് മറിയത്തെ നമ്മൾ ഓർക്കേണ്ടത്. കാനാവിലെ കല്യാണ ഭവനത്തിൽ വീഞ്ഞ് തീർന്നുപോയെന്ന് മറിയം ആകുലപ്പെടുമ്പോൾ എന്റെ സമയം ഇനിയും ആയിട്ടില്ല എന്ന് പുത്രൻ പറയുകയാണ്. സമയം എന്നതിന്റെ അർത്ഥം നമുക്കറിയാം, സമയം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ എല്ലാം കഴിഞ്ഞു എന്ന, മരണത്തെക്കുറിച്ചുള്ള ധ്വനിയാണ് സമയം എന്ന വാക്കിലൂടെ നമ്മൾ ഓർക്കേണ്ടത്. മറിയത്തിനറിയാം ഈ കുഞ്ഞ് അല്ലെങ്കിൽ ദൈവപുത്രൻ എന്റെ മകൻ മാത്രമല്ല, ലോകത്തിന്റെ മുഴുവൻ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കേണ്ടുന്ന ദൈവത്തിന്റെ പുത്രനാണ് എന്റെ ഉദരത്തിലൂടെ പിറന്നതെന്നുള്ള ബോധ്യത്തിലാണ് അമ്മ പറയുന്നത്. അവൻ പറയുന്നത് പോലെ നിങ്ങളും ചെയ്യുക. കന്യക മറിയാമിന്റെ ജീവിതത്തിൽ സകല നൊമ്പരങ്ങളും വരുത്തിയ ഒരു മകനെ, അല്ലെങ്കിൽ സകല പ്രതിസന്ധികളും വരുത്തിയ ഒരു മകനെ ലോകത്തിന്റെ മുമ്പിൽ വളരെ ഭംഗിയായിട്ടാണ് മറിയം അവതരിപ്പിക്കുന്നത്. അവൻ പറയുന്നത് പോലെ ചെയ്യുക. ചിലപ്പോഴൊക്കെ നമ്മൾ അനുസരിക്കാത്ത മക്കൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ മാതാപിതാക്കളും അവരോട് മിണ്ടാറില്ല. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ നാലു പേരിൽ മൂന്ന് പേരും നല്ല മാർക്ക് വാങ്ങിക്കുന്നവരായിരുന്നത് കൊണ്ട് എന്റെ മാർക്ക് വരുന്നതിന്റെ അന്ന് ഞങ്ങളുടെ വീട്ടിൽ ആരും മിണ്ടാറില്ല. പ്രാർത്ഥന ഏതെങ്കിലുമൊക്കെ സ്ഥലത്തിരുന്ന് നടത്തും. ഭക്ഷണം അന്ന് വിളമ്പാറില്ല, സൗകര്യമുള്ളവർക്ക് പോയി കഴിക്കാൻ, അല്ലാത്തവര് അമ്മ വിളമ്പി കൊടുക്കാറില്ല. കാരണം മകൻ പഠനത്തിൽ താഴ്ന്നവനാണ്. അത് എന്റെ വീട്ടിൽ മാത്രമല്ല, എല്ലാ വീട്ടിലും ഇങ്ങനെയാണ്. അനുസരണക്കേട് കാട്ടുകയോ അല്ലെങ്കിൽ വൃത്തി ഇല്ലാത്തവരായി കാണുകയോ അല്ലെങ്കിൽ ബെഡ്ഷീറ്റ് എടുത്ത് കഴുകിയില്ല അല്ലെങ്കിൽ സമയത്ത് വീട്ടിൽ വന്നില്ല, അവരെ എല്ലാം പിന്നെ നമ്മൾ കാണുന്നത് എന്തോ കുഴപ്പം വന്ന കുട്ടിയായിട്ടാണെങ്കിൽ, ഇതേ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഒരു കുഴപ്പം പിടിച്ച കുട്ടിയായിട്ട് തന്നെയാണ് യേശുതമ്പുരാനും വളർന്നത്. പക്ഷെ ആ കുഴപ്പം പിടിച്ച കുട്ടിയെ ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് അവൻ പറയുന്നത് പോലെ ചെയ്യുക. ഈ ആർജവത്വം അമ്മമാർക്കുണ്ടാകട്ടെ. എന്ന് പറഞ്ഞാൽ കുഴപ്പം പിടിച്ച കുട്ടികളെ എല്ലാം നമ്മൾ അടിച്ചുവിടണം എന്നല്ല എന്റെ അർത്ഥം. അവരെ ദൈവത്തിന്റെ കൃപയിൽ വഴികാട്ടിയായിട്ട് അമ്മ മാറുക. സഹനത്തിന്റെ മാതൃകയായി അമ്മ മാറിയതുപോലെ നിങ്ങൾ മാറുക. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, എല്ലാവരും ഈ വേദഭാഗം ഒരു പ്രാവശ്യം വായിക്കണം. സെയിന്റ് ലൂക്ക് chapter 1 verse 26 to 38, ഒന്നാം അധ്യായം 26 മുതൽ 38 വരെ. ഈ അമ്മ ഇത് കേട്ടപ്പോൾ സ്വയം താഴ്ത്തി സമർപ്പിച്ചതുപോലെ നമ്മൾ ഇന്നും നാളെയുമായി പെരുന്നാളിൽ സംബന്ധിക്കുമ്പോൾ, നോമ്പുകാലത്തിന്റെ പശ്ചാത്തലമാണെങ്കിലും പാച്ചോറ് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും അമ്മയുടെ ജീവിതം മനസ്സിൽ നിന്ന് മായാതിരിക്കട്ടെ. എല്ലാ കുഞ്ഞുങ്ങൾക്കും ഞാൻ പറഞ്ഞല്ലോ, മരിക്കുന്നവരെയും സ്വന്തം അമ്മയെ ഒന്ന് വിളിക്കാൻ കിട്ടുക എന്ന് പറഞ്ഞാൽ അത് ലോകത്തിലെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. ആ അമ്മ എടുക്കുന്നത് പോലൊരു ത്യാഗവും ക്ഷമയും ലോകത്തിലെ ഒരു സ്ത്രീയും നമുക്ക് വേണ്ടി കാണിക്കത്തുമില്ല. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ജന്മദിനം ആഘോഷിക്കുന്ന മാമനച്ഛനും രാജേഷച്ഛനും ഒരിക്കൽ കൂടി ജന്മദിനാശംസകൾ ആത്മാർത്ഥമായി നേരുന്നു, പ്രാർത്ഥിക്കുന്നു. ഇന്ന് മറ്റാരുടെയെങ്കിലും ജന്മദിനം കൂടിയാണെങ്കിൽ അവർക്കും ജന്മദിന ആശംസകൾ പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർന്നുള്ള ദിവസങ്ങൾ ഏറ്റവും ഭക്തിയോടെ കുടുംബമായി, അത് കൊറോണയാണെന്നും പറഞ്ഞ് പള്ളി പോകാതിരിക്കരുത്, പള്ളിയുടെ മുറ്റത്താണെങ്കിലും അവിടെ പോയി നിൽക്കണം, മരത്തിന്റെ ചുവട്ടിലാണെങ്കിലും സ്ഥലമില്ലെങ്കിൽ അവിടെ പോയി നിൽക്കണം, മാസ്ക് ധരിച്ച് അവിടെ നിൽക്കണം. ആരാധനാലയം നിങ്ങളുടെ ജീവിതത്തിന്റെ കേന്ദ്രബിന്ദുവായി തീർക്കാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്ക് കൊണ്ടുവർത്തുന്നു. ദൈവം എല്ലാവരെയും വാഴ്ത്തിക്കൊണ്ടിരിക്കട്ടെ.
താങ്ക് യു അച്ഛാ. അതിനിപ്പോ പെരുന്നാളിന്റെ ആ ശ്രേഷ്ഠമായ ഓർമ്മയെ ആസ്പദമാക്കിക്കൊണ്ട് വാക്യത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രസംഗിക്കാതെ ദൈവമാതാവിന്റെയും വഞ്ചിപ്പ് പെരുന്നാളിന്റെ പ്രാധാന്യം അതിന്റെ അർത്ഥതലത്തിൽ വളരെ വിശദമായി അച്ഛൻ നമ്മളെ മനസ്സിലാക്കി തന്നു. തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസം നമ്മൾ ദൈവം ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ കേൾക്കാൻ നിയോഗിക്കപ്പെടേണ്ടത് ഭജനപ്പെരുന്നാളുമായി ബന്ധപ്പെട്ട ഒരു വലിയ ആശയം തന്നെയാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് പ്രിയപ്പെട്ട ഐസക് ബി പരാശച്ചൻ നമ്മുടെ ഹൃദയങ്ങളിൽ ആഴമായി ഭജനിപ്പ് പെരുന്നാളിന്റെ അർത്ഥം ഉൾക്കൊള്ളത്തക്കവണ്ണം ഒരുപക്ഷെ ഈ പ്രസക്തി കേട്ട എല്ലാവർക്കും തീർച്ചയായിട്ടും ഭജനിപ്പ് പെരുന്നാൾ എത്രമാത്രം സഭയിൽ പ്രാധാന്യമർഹിക്കുന്നതാണ്, സഭയിൽ പ്രാധാന്യമർഹിക്കുമ്പോൾ നമ്മൾ എത്രമാത്രം അതിനോട് താല്പര്യവും ആത്മാർത്ഥതയും അല്ലെങ്കിൽ ദൈവമാതാവിന്റെ ഭജനിപ്പ് പെരുന്നാളിൽ എത്രമാത്രം ആ വിശ്വാസത്തോട് അടുത്തു വരണം എന്നൊക്കെയുള്ള ആഴമായ ഒരു തിരിച്ചറിവ് പ്രിയപ്പെട്ട അച്ഛന്റെ വാക്കിൽ കൂടി കേൾക്കുവാൻ തക്കവണ്ണം നമുക്കിടയായി. ക്രിസ്തു മാതാവിനെ നമുക്കറിയാമല്ലോ, അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ ഈ പ്രപഞ്ചത്തെ മുഴുവൻ ശുദ്ധീകരിക്കുവാൻ ഈ ലോകത്തിലേക്ക് കടന്നു വന്ന ക്രിസ്തു പ്രിയ മാതാവിന്റെ മകന്റെ വിവാഹത്തിൽ ജനിച്ചു. ഒരുപക്ഷെ വലിയ ഒരു ദൗത്യത്തോടുകൂടിയാണ് ക്രിസ്തു ഈ ലോകത്തിലേക്ക് മനുഷ്യാവതാരം ചെയ്തത്. ക്രിസ്തുവിന്റെ മനുഷ്യാവതാര സ്വപ്നങ്ങളിൽ പ്രപഞ്ചത്തെ മുഴുവൻ തന്റെ ഭരണത്തിൽ കൂടി ഉദ്ധരിക്കുവാനുള്ള ഒരു ലക്ഷ്യബോധമായിരുന്നു എങ്കിൽ തന്നെയും ക്രിസ്തുവിന്റെ അവസാന നിമിഷം വരെയും പെറ്റ അമ്മയോടുള്ള സ്നേഹവും കരുതലും ക്രിസ്തു കാണിച്ചു എന്നുള്ളതാണ്. നമുക്കറിയാമല്ലോ, വേദന കൊണ്ട് പൊളയുമ്പോഴും പ്രിയ മാതാവിന്റെ ഏകാന്തതയെ പറ്റി ചിന്തയുണ്ടാവുകയും സഹോദര ശിഷ്യനായ അല്ലെങ്കിൽ സഹോദരനായ അല്ലെങ്കിൽ പ്രിയ ശിഷ്യനായ യോഹന്നാനെ ക്രിസ്തു ആ വേദനയുടെയും അതായത് തന്റെ മനുഷ്യാവതാരത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായ കർമ്മം നിർവഹിക്കപ്പെടുമ്പോഴും മാതാവിന്റെ ഏകാന്തതയെ പറ്റിയും തുടർന്നുള്ള ജീവിതത്തെ പറ്റിയും ക്രിസ്തുവിന് ബോധ്യമുണ്ടെന്ന് ലോകത്തെ കൂടെ കാണിക്കാനായിട്ട്, കാരണം ഓരോ മക്കളും അമ്മമാരെ എങ്ങനെ സ്നേഹിക്കണം എന്നുള്ളതിന്റെ വലിയൊരു മാതൃകയാണ് ക്രിസ്തു ക്രൂശിന്റെ മുകളിൽ കാണിക്കുന്നത്. അപ്പം ആ മാതാവിനോടുള്ള മക്കളുടെ സ്നേഹത്തിന്റെ ആഴം എങ്ങനെയാണെന്ന് ക്രിസ്തു തന്നെ പഠിപ്പിക്കുന്നുണ്ട്. കാരണം ക്രിസ്തുവോളം ലോകത്തിൽ തിരക്കായ മറ്റാരുമില്ല എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, നമ്മൾ സ്വന്തം അപ്പനെ അമ്മയും തിരക്കേറിയ ലോകത്ത് വിളിക്കാൻ പോലും മടിക്കുന്ന മക്കള് ഒന്ന് ഓർക്കേണ്ടതാണ്. ക്രിസ്തുവോളം തിരക്ക് ലോകത്തിൽ ആർക്കുമില്ല. കാരണം ഈ പ്രപഞ്ചത്തെ മുഴുവൻ അതാത് സമയങ്ങളിൽ നിലനിർത്തുക എന്നുള്ളത് ദൈവത്തിന്റെ വലിയ ഉത്തരവാദിത്വമാണ്. പക്ഷെ ആ ഉത്തരവാദിത്തത്തിന്റെ മാധ്യത്തിലും ഈ അമ്മ എന്നുള്ള ഒരു സങ്കല്പത്തിന്റെ പ്രാധാന്യം ക്രിസ്തു കണ്ടെത്തി എന്നുള്ളതാണ്. നൊന്തുപറ്റ അമ്മയുടെ ആ സ്നേഹം അല്ലെങ്കിൽ അമ്മയുടെ പ്രാധാന്യം ക്രിസ്തു ക്രൂശിന്റെ മുകളിലും ലോകത്തിന് കാണിച്ചു കൊടുത്തു. അത് ആ ഒരു വലിയ ആശയമാണ് അച്ഛൻ നമുക്കും പങ്കുവച്ചു തന്നത്. തീർച്ചയായിട്ടും മാറ്റപ്പെടുന്ന ഒരു ബന്ധമല്ല ഒരു അപ്പനും അമ്മയും മക്കളും ഒക്കെ തമ്മിലുള്ള കുടുംബ ബന്ധം എന്ന് പറയുന്നത് എപ്പോഴും നിലനിൽക്കണം. തീർച്ചയായിട്ടും അച്ഛൻ അത് പറഞ്ഞത് വലിയൊരു ആശയമാണ്, പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ ചിന്തിക്കേണ്ട വലിയൊരു ആശയമാണ്, യാതൊരു സംശയവുമില്ല. തീർച്ചയായിട്ടും നല്ല ഒരു ചിന്ത ഈ ദിനത്തിൽ പറഞ്ഞു തന്ന പ്രിയപ്പെട്ട ഐസക്കച്ചനോടുള്ള സ്നേഹവും നന്ദി ഒരിക്കൽ കൂടി ഈ പ്രാർത്ഥന കൂട്ടായ്മയ്ക്ക് വേണ്ടി അറിയിക്കുന്നു. ഇപ്പോഴ് മധ്യസ്ഥ പ്രാർത്ഥന വായിക്കുന്നു. അതിനുശേഷം വന്നിയ തപാൽ വർഗീസ് അച്ഛൻ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നതാണ്. ഈദൻ നമ്മുടെ അച്ഛന്റെ ഒരു മർത്തോമയല്ല, അച്ഛന്റെ കുഞ്ഞാണ്, ക്യാൻസർ ബാധിച്ച് ചികിത്സയിലാണ്. കുഞ്ഞിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞതാണ്. പിന്നെ ഡയോണ, ഒരു ജോഷ്വ, അതുപോലെ തന്നെ എഡിസൺ, മോളി, ശോശമ്മ വർഗീസ്, സുജയ്, ഷാജി, അതുപോലെ നമ്മുടെ സ്ഥിര വർക്കാറുള്ള ജോയൽ രണ്ടുപേര്, അതുപോലെ തന്നെ ആലിസ് ജോസഫ്, ജിമ്മി, ജിമ്മ്, മറ്റ് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഓർമ്മയിലുണ്ടെങ്കിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് പരിശുദ്ധ ഭാവതിരുമേനിയെ നമുക്ക് വീണ്ടും ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. സുഖം പ്രാപിച്ചു തരുന്നു എങ്കിലും നമ്മുടെ പ്രാർത്ഥന ആവശ്യമുണ്ട്. കൂടുതൽ ആരോഗ്യത്തോടുകൂടി സഭയിൽ ശുശ്രൂഷിക്കാൻ എല്ലാ കൃപകളും ചുരിഞ്ഞു തരണമെന്ന് പ്രാർത്ഥിക്കുക. മറ്റാരെങ്കിലും രോഗികളായിട്ടുണ്ടെങ്കിൽ, പ്രയാസം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവരെയൊക്കെ ചേർത്ത് ഇപ്പോഴ് പ്രാർത്ഥന നടത്തുന്നു. പ്രിയപ്പെട്ട തമ്പാനച്ഛൻ സംബന്ധിച്ച പ്രാർത്ഥന നിർവഹിക്കുന്നതാണ്. അച്ഛാ
നമുക്ക് പ്രാർത്ഥിക്കാം. മശിഹായേ മറിയാം മുട്ടിൻമേലേ തീ ധന്യം വിമലം സകല ജഗത് ുണി ചുറ്റി പാട്ടുൽ കൂടി പ്രാർത്ഥിക്കാം. കർത്താവും പുത്രനും പരിശുദ്ധ റൂഹായുമാണ് പ്രിയക ദൈവമേ. അനുഗ്രഹീതമായ ഈ പ്രഭാതത്തിനായിട്ട്, ഈ മധ്യാത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധമായ വലിയ നോമ്പിലൂടെ അടുത്ത മക്കളായി ഞങ്ങൾ പ്രയാണം ചെയ്യുമ്പോൾ കർത്താവേയും ശരീരാത്മ മനസ്സുകളുടെ പരിപൂർണമായ വിശുദ്ധിയും സ്വസ്ഥതയും ദൈവികമായ ശാന്തിയും അനുഭവിപ്പാൻ്റെ കവണ്ണം ഞങ്ങളെല്ലാവരെയും അവിടുന്ന് അനുവദിക്കുന്നതിനായിട്ട് നന്ദി പറയുന്നു. പ്രാർത്ഥനാ മന്ദിരങ്ങളിലൂടെ, സാഷ്ടാംഗ പ്രണാമങ്ങളിലൂടെ, പ്രിയലായിസോൻ എന്ന ഉച്ചാരണത്തിലൂടെ കർത്താവേ ഓരോ ദിവസവും ഞങ്ങൾ കർത്താവിന്റെ ക്രൂശിനോട് സമീപിക്കുവാൻ തക്കവണ്ണമുള്ള ദൈവികമാകുന്ന വേഗത ഞങ്ങളുടെ കാലുകൾക്കും ഞങ്ങളുടെ മനസ്സുകൾക്കും ഹൃദയങ്ങൾക്കും നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നോമ്പിന്റെ അന്ത്യഘട്ടത്തിൽ ഞങ്ങളെത്തി നിൽക്കുമ്പോൾ കർത്താവേ പരിപൂർണമായ ദൈവികമായ വിശ്വാസത്തിൽ ഞങ്ങളെ ഉറപ്പിക്കണമേ. ദൈവപുത്രൻ മനുഷ്യനായി തീർന്ന് ഈ ലോകത്തിൽ മനുഷ്യനായി ജീവിച്ച് ക്രൂശിലെ പരമയാഗത്താലും അവരിൽ നിന്നുള്ള പുനരുത്ഥാനത്താലും ഭൂമുഖത്തെ പുതുക്കുകയും മനുഷ്യജാതിക്ക് പുതിയ പ്രത്യാശയും നിത്യജീവനും അവനെ പൂർവാവകാശത്തിലേക്ക് മറക്കി കൊണ്ടുവരുവാനുള്ള ദൈവികമായ പദ്ധതിയും അവിടുന്ന് പൂർത്തീകരിച്ചുവല്ലോ. കർത്താവ് ഞങ്ങൾ അനുഭവിക്കുന്ന ജീവന്റെ പ്രത്യാശ അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയ ദാനമാകുന്നതല്ല. അതിനായിട്ടൊക്കെ ഞങ്ങൾ അങ്ങേ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ദൈവമായ കർത്താവേ, ഈ ദിവസങ്ങളിൽ കൂടുതലായിട്ട് ഞങ്ങൾ വിശുദ്ധ കുർബാനയിലൂടെ മറ്റ് ആത്മീകമായ പരികർമ്മങ്ങളിലൂടെയൊക്കെയും ദൈവികമാകുന്ന വിശുദ്ധി കൈവരിപ്പാൻ കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ. അവിടുന്ന് യെരുശലേമിലേക്ക് മഹത്വത്തോടെ എഴുന്നള്ളുന്ന ആ പട്ടണ പ്രവേശനത്തിന്റെ ആ ഓശാന പെരുന്നാളിൽ ഞങ്ങളും ഞങ്ങളുടെ കരങ്ങളിൽ ആത്മീകമായ കുരുത്തോലകൾ പിടിച്ചുകൊണ്ട് ദാവീദപുത്രന് ഓശാന എന്ന് ഉച്ചത്തിൽ പറയുവാൻ തക്കവണ്ണം ഞങ്ങളെ പ്രാപ്തരാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടുന്ന് തന്റെ ശിഷ്യന്മാർക്ക് വിരുന്നൊരുക്കി തന്റെ ശരീരവും രക്തവും അവർക്ക് പകർന്നുകൊടുത്ത് ആ മേശയ്ക്കിരുന്നവരെ അവരുടെ കാലുകൾ കഴുകി ആത്മീകമായി തന്റെ ദൈവികമായ ഈ ലോകജീവിതത്തിന്റെ പരിപൂർത്തി അവിടുന്ന് കുറിക്കുമ്പോൾ ആ മേശയ്ക്കിരിപ്പാനുള്ള ഭാഗ്യം സ്വർഗീയ മേശയിൽ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അവിടുത്തെ ക്രൂശിന്റെ അരികിൽ അടുത്തു വന്ന് ആ ക്രൂശ് താങ്ങുവാന്റെ കവണ്ണം നീ ഭാഗ്യം കൊടുത്ത കുറേനക്കാരൻ ശിമോനോടും നിന്റെ ക്രൂശിനരികെ നിന്ന് ഹൃദയഭാരത്തോടെ സങ്കടപ്പെട്ട് കരഞ്ഞ അമ്മയോടും അവിടുത്തെ പ്രിയ ശിഷ്യൻ യോഹന്നാനോടും അവിടുത്തെ സംസ്കാരം ബഹുമാനപുരുഷർ നടത്തിയ യോസേഫിനോടും നിക്കോദിമോസിനോടും ചേർന്ന് ഞങ്ങൾക്കും കർത്താവെ ആ വിശുദ്ധ കർമ്മത്തിൽ പങ്കെടുക്കുവാൻ്റെ കവണ്ണം സഹായിക്കണമേ. അവിടുന്ന് പാതാളത്തിൽ പ്രവേശിച്ച് മരിച്ചവരോട് സുവിശേഷം അറിയിച്ചത് ഞങ്ങൾക്കും കർത്താവെ ഞങ്ങളുടെ മരണാവസ്ഥയിൽ ദൈവികമായ ശബ്ദം കേൾപ്പാനുള്ള ഒരു പുതിയ അറിവായി തിരുവാതക്കനുടയാകണമേ. ഇവിടുത്തെ പുനരുത്ഥാനത്തിന്റെ ആ വലിയ പെരുന്നാളിൽ ഞങ്ങളും കർത്താവെ മഹത്വത്തോടെ നിന്റെ സന്നിധിയിൽ ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ള പ്രത്യാശയെ ഞങ്ങൾ നിറയ്ക്കണമേ സാധിക്കുന്നു. ഈ വചനത്തിന്റെ നാളുകളിൽ കർത്താവെ ഞങ്ങൾ ഇന്ന് കേട്ട വചനത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഇന്നും ശരിയായ വിശ്വാസം, ശരിയായ വിശ്വാസത്തിന്റെ ഉറപ്പില്ലാതെ വിശ്വാസികളെന്ന് നടിക്കുന്ന ഓരോ മനുഷ്യരെയും അടിയങ്ങളെ ഓരോരുത്തരെയും ഞങ്ങൾ തൃക്കരങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ. കർത്താവെ, ഇന്നും അവിശ്വാസികളാൽ അധിക്ഷേപിക്കപ്പെടുകയും അപഹസിക്കപ്പെടുകയും ചെയ്യുന്ന ആ മാതൃത്വം ലോകത്തിന്റെ മുഴുവൻ പുണ്യത്തിനായിട്ട് ഇന്നും അപമാനം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന അമ്മയെ കർത്താവെ, ഞങ്ങൾ ഞങ്ങളുടെ വിശ്വാസത്തിൽ ഏറ്റു പറയുന്നു, ഞങ്ങളുടെ ഓരോരുത്തരുടെയും വിശ്വാസത്തിന്റെ മാതാവാണ് അവൾ. ഞങ്ങളുടെ ഓരോരുത്തരുടെയും രക്ഷയുടെ അമ്മയാണ്. ഞങ്ങളുടെ ഓരോരുത്തരുടെയും വീണ്ടെടുപ്പിന്റെ വിലയാണ് ആ അമ്മ എന്ന് ഞങ്ങൾ ഓർക്കുന്നു. കർത്താവെ, അവിടുന്ന് ഞങ്ങൾക്ക് നൽകുന്ന ദൈവിക സമാധാനത്തിനായിട്ട് സ്തോത്രം, ദൈവികമായ സന്തോഷത്തിനായിട്ട് സ്തോത്രം, ഞങ്ങളെ അവിടുത്തെ നാമത്തിൽ വിളിച്ചിരിക്കുന്നതിനായിട്ട് സ്തോത്രം. കർത്താവെ, ഇന്ന് ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് വൈദിക സമൂഹത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജന്മദിനമായിരിക്കുന്ന പ്രിയപ്പെട്ട മാമനസിനെയും രാജേഷത്തിനെയും കരങ്ങൾ സമർപ്പിക്കുന്നു. ഈ ശുശ്രൂഷയ്ക്ക് സുത്യർഹമായ നേതൃത്വം കൊടുക്കുന്ന അവിടുത്തെ ദാസർക്ക്, പ്രത്യക്ഷിക്കന്മാർക്ക് കർത്താവെ കൂടുതലായിട്ടുള്ള ആയുസ്സും ആരോഗ്യവും ദൈവകൃപയും നൽകി ദൈവിക പരിജ്ഞാനത്തിൽ ഈ ശുശ്രൂഷയെ നടത്തുവാൻ തക്കവണ്ണം അവരുടെ വൈദിക ശുശ്രൂഷയെ ശരിയായ വണ്ണം പരികർമ്മിപ്പാന്റെ കൗണ്ടിലെ കൃപ എടുക്കുന്നതിന് പ്രാർത്ഥിക്കുന്നു. പ്രിയ ഐസകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, തിരുവചനത്തിലെ അത്ഭുത രഹസ്യങ്ങളെ നിന്റെ ജനങ്ങൾക്ക് ശരിയായ വിധത്തിൽ വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം അടുത്ത ദാസന്റെ നാവിലൂടെ അവിടുന്ന് പ്രവർത്തിക്കുന്നതിനായിട്ട് സ്തോത്രം. കർത്താവേ, ഈ സുബോറ ശുശ്രൂഷയിൽ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഒത്ത് പ്രാർത്ഥിക്കുന്നു. പല വിവിധ സാഹചര്യങ്ങളിൽ, പല സ്ഥലങ്ങളിൽ, പല ഭവനങ്ങളിൽ കർത്താവേ എന്നിന്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് അവിടുത്തെ കരുണയ്ക്കായിട്ട് യാചിക്കുന്ന എല്ലാ മക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. പ്രത്യേകമായി കർത്താവേയും രോഗികളായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ശാരീരിക ബലഹീനതകൾ, മാനസിക സംഘർഷങ്ങൾ, വിവിധ തരത്തിലുള്ള രോഗപീഠകൾ, പ്രത്യേകിച്ച് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ COVID-19 എന്ന മഹാമാരിയുടെ പിടിയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പരിപൂർണമായ സൗഖ്യം നൽകണമേ. പ്രത്യേകിച്ച് ബാബാതിരുമേനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഇവിടെ പേരുകൾ ഓർക്കപ്പെട്ട് എല്ലാ പ്രിയപ്പെട്ടവരും ഇത്തരങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവെ, പ്രിയമായ കർത്താവെ, നോർത്ത് ഈസ്റ്റ് ഡയസിസിലെ ബാബു ഓർഗനൈസേഷന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ പ്രാർത്ഥനയിൽ ആവശ്യപ്പെട്ടുള്ളവരും പ്രാർത്ഥിക്കാൻ കടപ്പെട്ടവരുമായുള്ളവരെയും, ഞങ്ങൾ പേരുകൾ നിശ്ചയമില്ലാത്തവരെയും, ഞങ്ങളുടെ സ്നേഹത്തിലും ബന്ധത്തിലും പരിചയത്തിലും ഞങ്ങളുടെ ഇടവകയിലും പെട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും തൃക്കാര്യങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവെ, അവിടുന്ന് ബലപ്പെടുത്തണമേ, ആശ്വസിപ്പിക്കണമേ, സൗഖ്യമാക്കണമേ. ശാരീരികമായും മാനസികമായും ഉള്ള ബലഹീനതകളൊക്കെയും അവിടുന്ന് പോക്കി അവർക്ക് ദൈവികമായ ശക്തിയും ധൈര്യവും സമാധാനം പകർന്നു കൊടുക്കണമേ. വേദനകളെ അതിജീവിക്കാൻ, വേദനകളെ സഹിപ്പാനുള്ള ശക്തി പകർന്നു കൊടുക്കണമേ. കർത്താവെ, വേദനകളെ ഒഴിവാക്കണമെന്നല്ല, നല്ലതിനെ സന്തോഷത്തോടെ സ്തോത്രത്തോടെ സഹിക്കുവാനുള്ള ശക്തി ദാസർക്ക് പകർന്നു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ ബാബാതിരുമേനി സൗഖ്യം പ്രാപിച്ച് പൂർണ്ണാരോഗ്യത്തോടെ ഈ സഭയെ വീണ്ടും ധൈര്യപൂർവ്വം നയിപ്പാൻ കർത്താവെ അവിടുത്തെ അഭിഷിക്തന് ആവശ്യമായ കൃതയും ശക്തിയും പകർന്നു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷിക്കുന്ന കരങ്ങളെയൊക്കെയും കർത്താവ് അനുഗ്രഹിച്ച് ബലപ്പെടുത്തണമേ. എമ്മേ ഡോക്ടേഴ്സിനെയും നഴ്സസിനെയും റെസ്പിറേറ്ററി അതുപോലെയുള്ള മറ്റേ പാരമെഡിക്സിനെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ ദൈവിക ദാസന്മാരെയും കർത്താവ് ബലപ്പെടുത്തണമേ. കർത്താവെ, നിങ്ങളെ ഓരോരുത്തരെയും ദൃക്കരങ്ങൾ സമർപ്പിക്കുന്നു. കുടുംബജീവിതത്തിൽ പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും പെട്ട് ഉഴലുന്ന ദൈവമക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മദ്യത്തിന്റെയും മറ്റ് സാമൂഹ്യ തിന്മകളുടെയും പിടിയിൽ അമർന്നു പോയിരിക്കുന്ന ജീവിതങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രിയമേ, വിടുതൽ നൽകണമേ. കുടുംബങ്ങൾ സമാധാന വിശ്വാസം നൽകണമേ. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യുവതീവാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വഴിതെറ്റി പോകാതെ കർത്താവിന്റെ മാർഗത്തിൽ നിലനിൽപ്പാൻ തക്കവണ്ണം അവരുടെ മക്കളെ എല്ലാവരെയും ശക്തിപ്പെടുത്തണമേ. ദൈവിക ജ്ഞാനം കൊണ്ട് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ ലോകത്തിന്റെ ആകർഷണങ്ങളിലും പ്രലോഭനങ്ങളിലും വീണു പോകാതെ ദൈവികമായ ചിന്തയോടെ ജീവിത വിശുദ്ധിയെ കാത്തു സൂക്ഷിപ്പാൻ തക്കവണ്ണം സഹായിക്കണമേ. കർത്താവെ, പരിശുദ്ധ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സഭയിൽ നിന്ന് അനുഭവിക്കുന്ന, കടന്നു പോകുന്ന വൈഷമ്യങ്ങളിലും പ്രതിസന്ധികളിലും അവിടുത്തെ കൃപ കൂട്ടായിരിക്കുകയും ദൈവമേ, നിന്റെ ഉദ്ദേശപ്രകാരം, നിന്റെ ഹിതപ്രകാരം ഈ സഭയെ മുന്നോട്ട് നയിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വിവാഹപ്രായത്തെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനുരൂപരായ ജീവിത സഖികളെ നീ അവർക്ക് കാണിച്ചു കൊടുക്കണമേ. വൈവാഹിക ജീവിതത്തിൽ സന്താന ഭാഗ്യമില്ലാതെ വിഷമിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവർക്ക് വേഗത്തിൽ ഉത്തരമരളി സന്താനങ്ങളെ നൽകണമേ. സ്വയമേ ലോകത്തിൽ സമാധാനവും ശാന്തി നിവസിപ്പിക്കണമേ. പ്രത്യേകിച്ച് ക്രൈസ്തവ ലോകം ഇന്ന് നേരിടുന്ന ഭീഷണികളെയും പീഡകളെയും ഞെരുക്കങ്ങളെയും ഉപദ്രവങ്ങളെയും അപമാനങ്ങളെയും അവിടുന്ന് കാണുന്നുവല്ലോ. ഭാരതത്തിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ഇന്ന് ക്രിസ്തീയ സഭ നേരിടുന്ന വൈഷമ്യങ്ങളിലൊക്കെ ഉള്ള വിടുതൽ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ദൈവിക നന്മകളാൽ നിറയ്ക്കണമേ. കേരളത്തിൽ നടക്കുവാൻ പോകുന്ന ഇലക്ഷനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഇഷ്ടപ്പെടുന്ന സമൂഹത്തിന് നന്മ ചെയ്യുന്ന രാജ്യത്തെ സ്നേഹിക്കുന്ന മനുഷ്യരെ സ്നേഹിക്കുന്ന നല്ല നേതാക്കന്മാരെ ഉയരുവാൻ തക്കവണ്ണം സഹായിക്കണമേ. കർത്താവേ, ഒരിക്കൽ കൂടി ഞങ്ങളെ ഓരോരുത്തരെയും ദൃക്കരങ്ങൾ സമർപ്പിക്കുന്നു. അനുഗ്രഹിച്ച് ആശ്വസിപ്പിച്ച് ബലപ്പെടുത്തി ദൈവകൃപയിൽ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ വാങ്ങിപ്പോയ വിശ്വാസികളുടെയും ആത്മാക്കളെ അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും വഴിയിൽ ആശ്വസിപ്പിക്കണമേ. ദൈവമേ, ഞങ്ങളെല്ലാവരും നിനക്കും പിതാവിനും പരിശുദ്ധ രൂഹായ്ക്കും സ്തുതിയും സ്തോത്രവും ഇപ്പോഴും എപ്പോഴും തന്നെയേക്കും കരയേറ്റുവാനായിട്ട് തന്നെ.
പിതാവാം, ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനാം പുത്രന്റെ കൃപയും പരിശുദ്ധാടെ സമുദ്രവാസവും നാം എല്ലാവരുടെ മേലും പ്രത്യേകിച്ച് നാം ഓർത്ത് പ്രാർത്ഥിച്ചിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളോടുകൂടിയും ഈ പ്രാർത്ഥനയിൽ സംബന്ധിച്ചിട്ടുള്ള വ്യക്തികളോടും കുടുംബങ്ങളോടും കൂടി ഇപ്പോഴും എപ്പോഴും നേരിടുമാറാകണമേ.
ആമേൻ. അനുഗ്രഹീതമായ ശുശ്രൂഷയില് പങ്കേർന്ന എല്ലാവരോടും പ്രത്യേകമായിട്ടുള്ള സ്നേഹവും നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് പ്രിയപ്പെട്ട ഐസക്കച്ചൻ അനുഗ്രഹീതമായ ഒരു പ്രസംഗം നടത്തി നമ്മളെ അനുഗ്രഹിച്ചു. മാമനച്ചൻ, തമ്പാനച്ചൻ, ഡോക്ടർ വി സി സുരേഷച്ചൻ, ബിജുയച്ചൻ, എല്ലാ വൈദികരോടും സ്നേഹവും നന്ദി അറിയിക്കുന്നു. സംബന്ധിച്ച എല്ലാ ദൈവമക്കളെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ബൈബിൾ വായിച്ച മണി ആന്റി, അതുപോലെ തന്നെ അസിസ്റ്റേറ്റ് ചോദ്യങ്ങളിൽ പ്രിയപ്പെട്ട മനോജ്, എല്ലാവരോടും ഒരിക്കൽ കൂടി സ്നേഹം നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും അനുഗ്രഹീതമായ ഓച്ചാന ആശംസിക്കുന്നു. അതോടൊപ്പം തുറന്നുള്ള കഷ്ടാനുഭവിച്ച ദിനങ്ങളൊക്കെ സുഖമായി പരിലസിക്കട്ടെ. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.